بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم كلا لو تعلمون علم اليقين لترون الجحيم ثم لترون عين اليقين ثم لتسألن يومئذ عن النعيم ثم لتسألن يومئذ عن النعيم
بسم الله الحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين وبعد أرك الكل إذا نمل سورة التكافر كأنه الله عليه نمل سورة الأسرى أنا يشديه പിന്നെ സൂറത്തു തകാഫുർ. സൂറത്തു തകാഫുർ സൂറത്ത് അൽഹാകുമുത് തകാഫുർ എന്ന പേരുണ്ട്. അൽഹാകുമുത് തകാഫുർ അതേപോലെ തന്നെ അത് തകാഫുർ എന്ന പേരുണ്ട്. അസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ് ഈ സൂറത്തിന്റെ അവതീർണത, സൂറത്തു തകാഫുറിന്റെ അവതീർണത എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത്. ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ മദീന കാലഘട്ടത്തിൽ അരങ്ങേറിയതിനാൽ ചിലർ ഈ സൂറത്ത് മദനീയത്താണ്, മദീനയിൽ അവതീർണമായതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൂറത്ത് മക്ക കാലഘട്ടത്തിൽ അവതീർണമാണ്. ചില സംഭവങ്ങൾ മദീനയിലുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സൂറത്ത് അവർക്ക് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. അത് കാരണത്താൽ ചെറു മനസ്സിലാക്കിയത് സൂറത്ത് തന്നെ ഇറങ്ങിയത് മദീനയിലാണെന്ന്. യഥാർത്ഥത്തിൽ സൂറത്ത് ഇറങ്ങിയത് മക്കയിലാണ്. സൂറത്ത് ഇറങ്ങാനുള്ള കാരണം ഭൗതിക വിഭവങ്ങളിൽ മനുഷ്യർ പരസ്പരം പെരുമ കാണിക്കുകയും പെരുപ്പം നടിക്കുകയും ചെയ്തപ്പോൾ പരലോകം അന്വേഷിക്കാതെ ദുനിയാവിന്റെ വിഷയത്തിലുള്ളതായി ഈ പെരുമ നടിക്കൽ, പെരുപ്പം കാണിക്കൽ, അത് ചിലരുടെ പ്രവണതയായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ടാണ് ഈ സൂറത്ത് ഇറക്കുന്നത്. സൂറത്ത് ഇറക്കുന്നത് മുസ്ലിം മാത്രങ്ങൾ ഒരിക്കൽ അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് ഓതിയത് കേട്ടത് അബ്ദുല്ലാഹി ഇബ്നു ഷഹീർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഷഹീർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് വായത്തോതി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യഖൂലു ബിനു ആദം മാലി മാലി, മനുഷ്യൻ പറയുന്നു എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്ന്. മനുഷ്യൻ എന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ ലക മിൻ മാലിക് ഇല്ല മാ അകൽത് ഫഅഫ്നൈത് വലബിസ് ഫഅഫ്നൈത് ഫഅബ്ലൈത്. വതസദ്ദഖ്ത ഫഅംബൈത്. നിസ്ലാസർമാർ തങ്ങൾ പറഞ്ഞു, മനുഷ്യരിങ്ങനെ എന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യ, നിന്റെ സ്വത്തിൽ നിനക്കുള്ളത് നീ ഭക്ഷിച്ച് തീർത്തതും നീ ധരിച്ച് പഴകിപ്പിച്ചതും നീ ദാനധർമ്മം ചെലവഴിച്ച് സദക ചെയ്ത് പിന്നെ നടപ്പിലാക്കിയതുമായ കാര്യങ്ങൾ മാത്രമേ നിനക്കുള്ളൂ. ബാക്കിയുള്ളതൊന്നും നിന്റെ സ്വത്തല്ല. നീ തിന്നത് നിനക്കുണ്ട്, നീ ധരിച്ചത് നിനക്കുണ്ട്, നീ സദക ചെയ്തതും നിനക്കുണ്ട്. ബാക്കിയുള്ളതൊന്നും നിന്റെ സ്വത്തല്ല. പിന്നെ അതാരാ നീ ശേഷിപ്പിക്കുന്നത്? അത് ജനങ്ങൾ അനന്തരെടുക്കാനുള്ളതാണ്, ജനങ്ങൾ അനന്തരെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്തിനാണ് മാലി മാലി എന്ന് പറയുന്നത് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഈ സൂറത്ത് ഓതുകയും ചെയ്തതാണ്. അൽഹാകുമുത് തകാഫുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന സൂറത്ത് ഓതുകയും ചെയ്തു എന്നാണ് അബ്ദുള്ള ഇബ്നു ഷിഖീർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്. അത് ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയായി മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. എന്തിനാണ് ഈ സൂറത്ത് ഇറങ്ങിയത്? അൽഹാകുമുത് തകാഫുർ, അതിന്റെ കാരണം പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ഇവിടെ ഈ ആശയം മനസ്സിലാക്കണം. അൽഹാകുമുത് തകാഫുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാകും എന്ന് പറഞ്ഞാൽ ഷഗലക്കും എന്നർത്ഥം. ഷഗലക്കും, നിങ്ങളെ വ്യാപൃതമാക്കി. അൽഹാന്ന് വ്യാപൃതമാക്കി, അശ്രദ്ധമാക്കി. അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. അത്തക്കാസുർ, തക്കാസുർ, തക്കാസുർ എന്ന് പറഞ്ഞാൽ മുഖാസറ എന്നർത്ഥം. അത്തക്കാസുർ എന്ന് പറഞ്ഞാൽ മുഖാസറ. മുഖാസറ എന്ന് പറഞ്ഞാല് പെരുമ കാണിക്കുക, പെരുമ കാണിക്കുക, അല്ലെങ്കിൽ പെരുപ്പം നടിക്കുക, അങ്ങനെ മുഖാസറ എന്ന് പറയാം. പെരുമ കാണിക്കുന്നതിനും പെരുപ്പം നടിക്കുന്നതിനാണ് മുഖാസറ അല്ലെങ്കിൽ തക്കാസുർ എന്ന് പറയാം. അപ്പൊ അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തക്കാസുർ, പെരുപ്പം നടിക്കലും പെരുമ കാണിക്കലും. ഹത്ത സുർത്തുമൽ മഖാബിർ, ഹത്ത വരെ എന്നുള്ളത് ലളിതമായ ഹത്ത. ഹത്ത സുർത്തും, സുർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്ദർശിച്ചു. സുഹൃത്തും നിങ്ങൾ സന്ദർശിച്ചു. അൽ മഖാബിർ, മഖാബിർ മഖബറിന്റെ ബഹുവചനാണ്. മഖാബിർ, മഖബറ ശ്മശാനം, മഖാബിർ ശ്മശാനങ്ങൾ, മഖബറത്തുൻ മഖാബിറു ശ്മശാനങ്ങൾ. മഖബറ ശ്മശാനങ്ങൾ, കുബൂർ എന്നുള്ളത് ഹത്ത സുഹൃത്തുമുൽ കുബൂർ. മഖബറകളെ നിങ്ങൾ സന്ദർശിക്കുന്നത് വരെ, പരസ്പരം തക്കാത്തുന്ന പരസ്പരം പെരുമ കാണിക്കുക, പെരുപ്പം നടിക്കുക എന്ന പ്രവണത അൽഹാക്കും, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു, അശ്രദ്ധമാക്കിയിരിക്കുന്നു. അവിടെ എന്താണ് ഈ പരസ്പരം പെരുപ്പം നടിക്കലും പെരുമ കാണിക്കലും എന്തിനെ തൊട്ടാണ് അശ്രദ്ധമാക്കുന്നത്? ഹത്ത സുർത്തുമൽ മഖാബിർ എന്നതിന്റെ തേട്ടവും ആശയവും എന്താണ്? പെരുപ്പം കാണിക്കലും പെരുമ നടിക്കലും എന്താ? ഏത് വിഷയത്തിലാ? ഭൗതികമായി ഇവിടെ പരസ്പരം പെരുപ്പം കാണിക്കുക, പെരുമ നടിക്കുക എന്നുള്ളതാണ്. ഏത് വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല. അപ്പൊ ഏതെല്ലാം വിഷയങ്ങളിൽ പെരുപ്പം കാണിക്കുമോ പെരുമ നടിക്കുമോ അതൊക്കെ അവിടെ വിഷയമാണ്. ചിലർ സമ്പത്തിന്റെ വിഷയത്തിലായിരിക്കും അല്ലെ, മാലിന്റെ വിഷയത്തിലായിരിക്കും. ചിലര് ജാഹിന്റെ വിഷയത്തിലായിരിക്കും, സ്ഥാനമാനങ്ങളുടെ വിഷയത്തിലായിരിക്കും. ചിലർ സുൽത്താൻ, സുൽത്താൻ എന്ന അധികാരം, അധികാരത്തിന്റെ വിഷയമായിരിക്കും അല്ലെ. ചിലപ്പോ മറ്റു ചിലർ തങ്ങളുടെ കുവത്ത്, ശക്തിയുടെ വിഷയത്തിലായിരിക്കും അല്ലെ. ചിലർ തങ്ങളുടെ കുടുംബം, കബീല, ഗോത്രം അല്ലെങ്കിൽ നസബ്, കുടുംബം, ഈ വിഷയത്തിലൊക്കെ ആയിരിക്കും. ഇതിലൊക്കെ എന്തുണ്ടാവും? പെരുമ കാണിക്കുക പരസ്പരം, പിന്നെ പെരുമ നടിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ട്. സന്താനങ്ങളുടെ വിഷയത്തിൽ അപ്രകാരം, അതേപോലെ സന്തതികൾ, വലത്. ജാഹ് എന്ന സ്ഥാനം, ഹക്ക് ജാഹ് ബർക്കത്ത് എന്നിട്ടില്ലേ, സുൽത്താൻ ആധിപത്യം, അധികാരം, കുവ്വത്ത് ശക്തി, കബീല, ഗോത്രം, നസബ്, തറവാട്, ഇതിന്റെയൊക്കെ വിഷയത്തിൽ എന്ത് ചെയ്യും? പരസ്പരം പെരുമ നടിക്കുക, പെരുപ്പം കാണിക്കുക, ഇത് ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വതആല തകാസുർ നിങ്ങളെ അശ്രദ്ധമാക്കിയതാണ്. അൽഹാക്കും, അൽഹ എന്ന് പറഞ്ഞാൽ ലഹുവിൽ നിന്നാണ്, ലഹുവിൽ നിന്നാണ്. ലഹു പറഞ്ഞ എന്താ? ലഹു എന്ന് പറഞ്ഞാല് പിന്നെ അതൊരു തരം ശുഹലാണ്, ശുഹലാണ്. പിന്നെ ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയിൽ, ഇമ്രുൽ ഖൈസ് പറയുന്നുണ്ട്, വമിസ്ലൂകി ഹുബല ഖത് തറക്തു വമുർബിഉൻ ഫഅൽഹൈതുഹ അൻദി തമാഇമ മുഹവലു എന്ന് പറയുന്നുണ്ട് അല്ലേ. നബി ഓർക്കില്ല. പിന്നെ അൽഹൈതു തഫ്സീറുകളിലൊക്കെ കാണാം ഈ അൽഹ എന്നുള്ളതിന് പിന്നെ അതിന്റെ അർത്ഥം ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഇമ്രുൽ ഖൈസിന്റെ കവിത കൊണ്ടുവന്നത്, മനസ്സിലായ? അവിടെ ഈ നമ്പർ കൈസ് മറ്റേ കാമുകിയുമായി ബന്ധപ്പെട്ട് വരണ വരികളാണ്. ഒമിസ്ലുക്കി ഹുബുല ഖത്തറക്തു വമുർദിയോൻ, നിന്നെ പോലെ ഗർഭിണികൾ അതേപോലെ തന്നെ മുലി കൂട്ടുന്ന സ്ത്രീകൾ അവരുടെ ഒക്കെ വീടിന്റെ കവാട ഞാൻ മുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അൽഹൈതുഹ, ഞാൻ അവളെ അവളുടെ ശ്രദ്ധ തെറ്റിച്ചു എന്നാണ്. അവളുടെ ശ്രദ്ധയെ ഞാൻ തെറ്റിച്ചു എന്നാണ് ഇമ്രുൽ ഖൈസ് പറയുന്നത്. വിഷയം അത് വേറെയാണ്. ഏതായാലും ഇവിടെ അൽഹാക്കും എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങളെ എന്താണ് പറയുക, ഈ പ്രജ്ഞാശൂന്യരാക്കി അല്ലെങ്കിൽ നിങ്ങളെ അശ്രദ്ധമാക്കി, ശകലക്കും നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. തകാസുർ, തകാസുർ എന്ന് പറഞ്ഞാല് പിന്നെ പരസ്പരം പെരുമ കാണിക്കൽ, പെരുപ്പം നടിക്കൽ, പരസ്പരം പെരുമ കാണിക്കൽ ആളുകൾ, അതേപോലെ പിന്നെ പെരുപ്പം നടിക്കൽ, അത് സന്തതികളുടെ വിഷയത്തിലുണ്ട്, സമ്പത്തിന്റെ വിഷയത്തിലുണ്ട്, സ്ഥാനമാനങ്ങളുടെ വിഷയത്തിലുണ്ട്, അധികാരത്തിന്റെ വിഷയത്തിലുണ്ട്, ശക്തിയുടെ വിഷയത്തിലുണ്ട്, ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും വിഷയത്തിലുണ്ട്. ആയത്ത് അവതരിച്ച ചില ചരിത്ര സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ്. ബനു അബ്ദു മനാഫും ബനു സഹമും, ബനു അബ്ദു മനാഫ്, ബനു സഹം, രണ്ട് ഗോത്രങ്ങൾ ഇവിടെ നമ്മൾ ആ രണ്ട് ഗോത്രങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ബനു അബ്ദു മനാഫിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ബനു സഹമിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് പറഞ്ഞേ? ഖുറൈഷ് ആരാണ് എന്ന് വിശദീകരിച്ചപ്പോ അവരിലെ ഉപഗോത്രങ്ങളെ പറഞ്ഞപ്പോ ബനു സഹമിനെ കുറിച്ചും പറഞ്ഞു, ബനു അബ്ദു മനാഫിനെ കുറിച്ചും പറഞ്ഞു. ഈ ബനു അബ്ദു മനാഫും ബനു സഹമും അവര് പരസ്പരം തങ്ങളുടെ ഗോത്രങ്ങളിൽ പിന്നെ നേതാക്കന്മാരും അതേപോലെ കാരണവന്മാരും കൂടുതൽ ആരാണ് എന്നതാണ് അവരുടെ വിഷയം, മനസ്സിലല്ലേ? അപ്പൊ ബനു സഹം പറഞ്ഞു ഞങ്ങളാണ് കൂടുതൽ നായകന്മാരുള്ള ഗോത്രം. അപ്പൊ ബനു അബ്ദു മനാഫ് പറഞ്ഞില്ല ഞങ്ങളിലാണ് കൂടുതൽ നായകന്മാരും നേതാക്കന്മാരും. അപ്പൊ എന്നാ നമുക്കൊന്ന് എണ്ണാറു, എണ്ണാറ്. അപ്പൊ എണ്ണി, അപ്പൊ എണ്ണി നോക്കുമ്പോ ജീവിച്ചിരിക്കുന്നവരിൽ കൂടുതലായിരിക്കാം ബനു അബ്ദു മനാഫിനാണ്. ബനു അബ്ദു മനാഫ് ഗോത്രത്തിൽ ജീവിച്ചിരിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. അത്ര എണ്ണം എവിടെ അല്ല, ബനു സഹമിലില്ല. അപ്പൊ ബനു സഹം പറഞ്ഞ എന്നാ ജീവിച്ചവരെ മാത്രം എണ്ണിയപ്പോ നമുക്ക് മക്ബറയിക്കുക, എന്നിട്ട് മരിച്ചവര് എണ്ണ, മരിച്ചവര് എണ്ണ. അങ്ങനെ മക്ബറയിൽ പോയി എണ്ണി, എണ്ണി നോക്കുമ്പോ ബനു സഹമിനാണ് കൂടുതൽ, ബനു സഹമിനാണ് കൂടുതൽ. അപ്പോ കാരണവന്മാരും ഗോത്ര നായകന്മാരും കുലപതികളും ആർക്കാണ് കൂടുതൽ ഇത് ഗോത്രത്തിന്റെ പേരിൽ അവരതിൽ പെരുപ്പം കണ്ടിരുന്നു, പെരുമ നടിച്ചിരുന്നു. അപ്പൊ ബനു സഹമും ബനു അബ്ദ് മനാഫും അതിൽ പെരുമ നടിച്ച് നിലവിലുള്ളവരെ എണ്ണി ബനു അബ്ദ് മനാഫ് ജയിച്ച്. അപ്പൊ പറഞ്ഞില്ല നമുക്ക് മക്ബറയ്ക്ക് പോകാം, എന്നിട്ട് അവിടെ ഒന്ന് എണ്ണ കബറുകൾ എണ്ണിയിട്ട് നോക്കിയപ്പോ ബനു സഹമിലാണ് കൂടുതൽ എണ്ണം മനസ്സിലായത്. അപ്പോ ആ ഒരു പ്രവണത അവിടെ ഉണ്ടായിരുന്നു, അന്ന് നിലവിലുണ്ടായിരുന്നു. അത് ഗോത്രത്തിന്റെ പേരിൽ വളരെ അധികം ഉണ്ടായിരുന്നു, ഗോത്രങ്ങളുടെ പേരിൽ വളരെ അധികം ഉണ്ടായിരുന്നു. ബനുൽ ഹാരിസും അതേപോലെ തന്നെ ബനുൽ ഹർസും രണ്ട് ഗോത്രങ്ങൾ അൻസാരികളിൽ, അൻസാരികളിൽ മദീനത്ത് അവര് ഇതേപോലെ ഗോത്രങ്ങളുടെ പേരിൽ പെരുമ നടിച്ച് അവരുടെ വിഷയത്തിൽ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതിയിട്ടുണ്ട്. ഈ സൂറത്ത് ഓതിയിട്ടില്ല, ഈ രണ്ട് ഗോത്രങ്ങൾ ഈ ഗോത്ര പെരുമ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളത് അന്നത്തെ ഒരു വലിയ ചൊറിയാണ്, രോഗമാണ്. അപ്പൊ അത് അവര് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഈ സൂറത്ത് ഓതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞ ഈ സൂറത്ത് മദീനയിൽ അവതരിപ്പിച്ച സൂറത്താണ് എന്ന്. കാരണം അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രശ്നത്തിൽ അവർക്ക് ഓതി കൊടുത്തത് കേട്ടത് അത് കേട്ടപ്പോൾ അവര് വിചാരിച്ച് സൂറത്ത് ഇറങ്ങിയത് മദീനയിലാണെന്നാണ്. യഥാർത്ഥത്തിൽ മദീനയിലല്ല, സൂറത്ത് തുടക്കത്തിൽ ഇറങ്ങിയത് മക്കയിൽ തന്നെയാണ്. ഏതായാലും പിന്നെ അതേപോലെ ജൂതരുടെ വിഷയത്തിലാണ് സൂറത്ത് ഇറങ്ങിയത് എന്ന് തഫ്സീറുകളിൽ കാണാം. കാരണം ജൂതർക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ജൂതർ ബനു ഖുറൈദ, ബനു നദീർ, ബനു ഖൈനുക അങ്ങനെ ഗോത്രങ്ങളാണ്. അവരും എന്തുണ്ടായിരുന്നു, അവർക്കിടയിലും ഈ പെരുമ കാണിക്കലും അതേപോലെ പൊങ്ങച്ച പ്രകടനവും നന്നായിട്ട് ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ. പിന്നെ അത് കാരണത്താൽ അവരുടെ വിഷയത്തിലാണ് സൂറത്ത് ഇറങ്ങിയത് എന്നും ഫസീറുകൾ പറഞ്ഞിട്ടുണ്ട്. വേദക്കാരുടെ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത്, ജൂതരുടെ വിഷയത്തിലാണ് ഇറങ്ങിയത് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക വിഷയങ്ങളിൽ, ലൗകികമായ കേവല ഭൗതിക വിഷയങ്ങളിൽ പരസ്പരം പെരുമ കാണിക്കുക, പെരുപ്പം നടിക്കുക എന്നുള്ളത് മനുഷ്യന്മാരുടെ ദുർഗുണമാണ്, മനുഷ്യന്മാരുടെ ഒരു ദുർഗുണമാണ്. അത് ജൂതരിലുണ്ടായിട്ടുണ്ട്, വേദക്കാരിൽ പൊതുവിലുണ്ടായിട്ടുണ്ട്, അൻസാരികളിലുണ്ടായിട്ടുണ്ട്, മക്കത്തിയിൽ ഉണ്ടായിരുന്ന ഗോത്രക്കാരിലുണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിറക്കിയത് അവരെ കൈകാര്യം ചെയ്യാനും ഈ സ്വഭാവം ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ ചികിത്സിക്കാനും ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിനെ ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു ഗോത്രം ഉണ്ടായിരുന്നു, അതിന്റെ പേര് അൻഫുന്നാഖ എന്നാണ്. അൻഫുന്നാഖ എന്താ അൻഫുന്നാഖ പറഞ്ഞു, അൻഫു പറഞ്ഞ എന്താർത്ഥം മൂക്ക്, നാഖത്ത് പറഞ്ഞാലോ ഒട്ടകം. ഇതിന്റെ അർത്ഥം എന്താ അൻഫുന്നാഖ പറഞ്ഞ ഒട്ടകത്തിന്റെ മൂക്ക്. ഇതൊരു ഗോത്രത്തിന്റെ പേരാണ്, ഒട്ടകത്തിന്റെ മൂക്ക് എന്നൊരു ഗോത്രത്തിന് പേരാകുമ്പോ ആ ഗോത്രത്തിന് ഒരു പച്ചെന്നും അല്ലേ. അപ്പൊ ഇത് ഈ പേര് അവർക്ക് ഉണ്ടായി എന്നത് കാരണത്താൽ അവരെ ഭയങ്കരമായിട്ട് പിന്നെ പരിഹസിക്കുന്ന കുറവാക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി. പക്ഷെ അന്ന് സാഹിത്യകാരന്മാർക്കും കവികൾക്കും നല്ല സ്വാധീനമാണ്. അപ്പോ ഒരു കവി എന്ത് ചെയ്ത് ഈ ഗോത്രക്കാരെ രക്ഷപ്പെടുത്തി. എങ്ങനെ, അയാളൊരു കവിത ചൊല്ലി, ഖൗമുൻ ഹുമുൽ അംഫ് വൽ അദ്നാബു ദൂനഹുമു വമൻ യുസവ്വി അൻഫന്നാഖത്തി ദനബ എന്നാണ് അയാൾ പറഞ്ഞ കവിത. അയാൾ പറഞ്ഞെന്താ, കവി പറഞ്ഞത് ഖൗമുൻ ഹുമുൽ അംഫ് ഒരു വിഭാഗം അവര് മൂക്കാണ്, മൂക്കാണ്. വൽ അദ്നാബു ദൂനഹുമു ബാക്കിയുള്ളവരൊക്കെ വാലാണ്, വാലാണ്. വമൈ യുസാവി അനഫന്നാഖത്തി ദനബ ആരാണ് ഒട്ടകത്തിന്റെ വാലിനെ അതിന്റെ മൂക്കിനോട് തുല്യപ്പെടുത്ത്? ഒട്ടകത്തിന്റെ വാലും മൂക്ക് ഒരുപോലെ ആകുമോ? ഇല്ല, ഒരു ഭാഗം മൂക്കാണ്, ബാക്കിയുള്ളവരൊക്കെ ഒട്ടകത്തിന്റെ വാലാണ്. ഒട്ടകത്തിന്റെ വാലും മൂക്കും ഒരുപോലെ ആവൂല എന്ന് ഒരു കവിത പറഞ്ഞതോടുകൂടി ഈ ഗോത്രം ഏറ്റവും വലിയ ഗോത്രമായി. ഇവർക്ക് സ്വാധീനം കൂടി അവരെ എല്ലാവരും അംഗീകരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ ഗോത്രത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിലൊക്കെയുള്ള ഈ പൊങ്ങച്ച പ്രകടനവും അതേപോലെ തന്നെ ഈ പെരുമ കാണിക്കലും നടിക്കലൊക്കെ ആളുകളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. അൽഹാകുമുത്തകാസുർ പരസ്പരം, തകാസുന്നാണ് പരസ്പരം, പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കിയതാണ്, പ്രജ്ഞാശൂന്യരാക്കിയതാണ്. ഏതിനെ തൊട്ട് അശ്രദ്ധമാക്കി, ഏതിനെ തൊട്ട് അശ്രദ്ധമാക്കിയത്? ആ ഭൗതിക വിഭവങ്ങൾ നമുക്ക് നൽകിയത് എന്തിനാ? സമ്പത്ത് എന്തിനാ? സന്തതികൾ എന്തിനാ? ജാഹും സുൽത്താനും കുവ്വത്തും കബീലും ഇതൊക്കെ എന്തിനാ? പരലോകം നേടാനാണ്. പരലോകം നേടാനാണ്, പരലോകം നഷ്ടപ്പെടാനല്ല, പരലോകം നഷ്ടപ്പെടാനില്ല. അപ്പൊ നേടേണ്ടത് പരലോകമാണ്. പക്ഷെ ആ പരലോകത്തെ തൊട്ടാണ് എന്ത് ചെയ്തത്? അശ്രദ്ധമാക്കിയത്. അല്ലാഹും അത്തക്കാസുർ, തക്കാസുർ പരലോകം നേടുന്നതിനെ തൊട്ട് നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറകൾ നിങ്ങൾ സന്ദർശിക്കുവോളം എന്നാണ്. അവിടെ ഒരു ഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത്, ചിലര് മഖ്ബറകളെ സന്ദർശിച്ചിട്ടുണ്ട്. ഏതിന്റെ പേരില്? തക്കാസുറിന്റെ പേരില്. പരസ്പരം പെരുമ കാണിച്ച് പെരുമ നടിച്ചിട്ട് എവിടെ വരെ പോയിട്ടുണ്ട്? മഖ്ബറകളിൽ വരെ പോയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് ബനു അബ്ദു മനാഫും ബനു സഹമു ഗോത്രവും. ബനു സഹമു ഗോത്രവും, ബനു സഹം എന്ന് പറഞ്ഞാൽ അംറുബിൽ ആസ്, ആസ് ഇബ്നു വായിൽ, അംറുബിൽ ആസ്, ഇവരൊക്കെ സഹമികളാണ് അവരുടെ ഗോത്രം. അപ്പോ പിന്നെ അപ്പൊ ഈ കബറിടങ്ങൾ സന്ദർശിച്ച്, മഖ്ബറകൾ സന്ദർശിച്ചിട്ട് വരെ എന്ത് ചെയ്യുന്നുണ്ട്? കബറുകൾ എണ്ണി, നേതാക്കന്മാരെ എണ്ണി, കുലപതികളെ എണ്ണി, ഞങ്ങൾക്കാണ് കൂടുതലുകൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവര് മഖ്ബറകളെ വരെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹ് അവതരണ പശ്ചാത്തലത്തെ മുഖവിലക്കെടുത്താൽ അൽഹാക്കും ഉത്തക്കാസുർ, പരസ്പരം പെരുമ കാണിക്കൽ നിങ്ങൾ അശ്രദ്ധമാക്കി, ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറകൾ സന്ദർശിക്കുന്നത് വരേക്കും നിങ്ങളുടെ എന്ത് പൊങ്ങച്ച പ്രകടനം അല്ലെങ്കിൽ പെരുമ നടിക്കൽ എത്തിയിട്ടുണ്ട് എന്നർത്ഥം. ഹത്താ സുർത്തുമുൽ മഖാബിർ, മഖ്ബറകൾ സന്ദർശിക്കുന്നത് വരേക്കും നിങ്ങളുടെ തക്കാസുർ എത്തിയിട്ടുണ്ട്. അതാണ് അവരത് പറഞ്ഞ വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ശരിയാണ്. പക്ഷെ കൂടുതൽ ശരി, ഇത് കേവലം ഒരു ഗോത്രത്തിന്റെയോ ഒരു കുടുംബത്തിന്റെ പേരിൽ മാത്രം പരിമിതമല്ല. പലർക്കും ഈ അസുഖമുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഈ രോഗമുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്മാരുടെ ഈ തക്കാസുർ, ഹത്താ സുർത്തുമുൽ മഖാബിർ, മരണം ഭരിച്ച് മഖ്ബറകൾ സന്ദർശിക്കുന്നത് വരേക്കും മനുഷ്യന്മാരിൽ തുടരുകയാണ് നടത്തും. അപ്പൊ ഭൗതിക ജീവിതം മുഴുവൻ മരിക്കുന്നത് വരേക്കും ഈ തക്കാസുർ, പരസ്പരം പെരുപ്പം നടിക്കുക എന്നുള്ളതായ ദുർഗുണം മനുഷ്യരെ വ്യാപൃതമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ രണ്ടാമത് പറയുന്ന നിർവചനം. പറഞ്ഞ മനസ്സിലായോ? എന്താ രണ്ടാമത് പറഞ്ഞത്? ഹത്താ സുർത്തുമുൽ മഖാബിർ എന്നാൽ മരിച്ച് മഖ്ബറകളിൽ സന്ദർശകരാകുന്നത് വരേക്കും ഈ തക്കാസുർ നിങ്ങളെ പരലോകത്തെ തൊട്ട് അശ്രദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു സിയാറത്തുൽ മഖ്ബറ ഉണ്ടല്ലോ, ആ ഒരു മസല ഇവിടെ ഉണ്ട്. ഇൻഷാല്ലാഹ് നമുക്കത് അവസാനം പറയാം, ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയണ കല്ല സൗഫ തഅലമൂൻ സുമ്മ കല്ല സൗഫ തഅലമൂൻ. കല്ല, കല്ല എന്ന് പറഞ്ഞാൽ എന്താ? കല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഹക്കൻ എന്നർത്ഥത്തിൽ, യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ കല്ല എന്ന് പറഞ്ഞാൽ മുൻ ധാരണയെ തിരുത്തി വസ്തുത പിന്നീട് പറയുക എന്നുള്ളതാണ്. അതിനാണ് റദവിന്റെയും സജറിന്റെയും കല്ല എന്നാണ് അതിന് അറബി വ്യാകരണത്തിൽ പറയാം, ഭാഷയിൽ പറയാം. അതായത് കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ തക്കാസുർ, പെരുമ കാണിക്കൽ അത് വേണ്ട, നിങ്ങളുടെ അശ്രദ്ധമാകൽ അതും വേണ്ട. കല്ല, നിങ്ങളുടെ ഈ പെരുമ കാണിക്കലും വേണ്ട, അങ്ങനെ അശ്രദ്ധമാക എന്നുള്ളതും വേണ്ട. കല്ല സൗഫ തഅലമൂൻ, എന്താ സൗഫ തഅലമൂൻ? സൗഫ എന്ന വഴിയെ, തസ്വീഫിന്റെ സൗഫ വഴിയെ, തഅലമൂൻ നിങ്ങൾ അറിയും, നിങ്ങൾ അറിയും. സുന്ന, സുമന പിന്നെയും, അത്തഫിന്റെ സുമ തർത്തീപിന് വേണ്ടി സുമ പിന്നെയും. കല്ല എന്താ? നിങ്ങളുടെ തലഹി അശ്രദ്ധമാകലും തകാസുർ പെരുമ നടിക്കലും അത് വേണ്ട. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും എന്നാണ് ഇവിടെ പറഞ്ഞത്. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും എന്ന്. എന്തറിയും? എന്തറിയും? എന്താണ് അറിയ? ഈ തക്കാസുർ അപകടകരമായിരുന്നു എന്നുള്ളതറിയും. ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതറിയും. അതേപോലെ അശ്രദ്ധമായില്ലേ, ആ അശ്രദ്ധമായത് അപകടമായിരുന്നു, മൗഢ്യമായിരുന്നു എന്നുള്ളതും നിങ്ങൾ അറിയും എന്നുള്ളതാണ്. കല്ലാ സൗഫ താലമൂൻ, വഴിയെ നിങ്ങൾ അറിയും. തക്കാസുറിന്റെ യാഥാർത്ഥ്യം ഹക്കീഖത്ത് എന്തി എന്നുള്ളത്, തക്കാസുർ കാരണത്താൽ നിങ്ങൾ അശ്രദ്ധരായി പരലോകത്തെ തൊട്ട്, അതിനാലുള്ള അപകടവും മൗഢ്യവും അത് വഴിയെ നിങ്ങൾ അറിയും. സുമ്മ കല്ലാ സൗഫ താലമൂൻ, സുമ്മ പിന്നെ കല്ലാ സൗഫ താലമൂൻ, ഇതേപോലെ തന്നെ ആശയം ഇവിടെ. കല്ലാ സൗഫ താലമൂൻ, സുമ്മ കല്ലാ സൗഫ താലമൂൻ, രണ്ടു തവണ വന്നു അല്ലെ. അതെന്തിനാണ് രണ്ടു തവണ പറഞ്ഞത്? എന്തിനാണ് രണ്ടു തവണ പറഞ്ഞത്? ഒരു വിഭാഗം പറഞ്ഞത് കല്ലാ സൗഫ താലമൂൻ എന്നതിന്റെ അതേ ആശയം തന്നെയാണ് ഇവിടെ. അപ്പൊ ഒരായത്ത് പറഞ്ഞതിനെ ഈ ആയത്ത് ഒന്നുകൂടി ശക്തിപ്പെടുത്താനാണെന്നാ പറഞ്ഞത്. ഇമാം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് കല്ലാ സൗഫ താലമൂൻ, കല്ലാന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ അശ്രദ്ധമാകണ്ട, നിങ്ങൾ പെരുമ കാണിക്കണ്ട. സൗഫ താലമൂൻ, നിങ്ങൾ അറിയാൻ പോകുന്നുണ്ട് ഈ പെരുമ നടിക്കുന്നതിന്റെ അപകടം, അശ്രദ്ധമാകുന്നത് വേണ്ടായിരുന്നു, അത് മൗഢ്യമാണ് എന്നുള്ള കാര്യം. എവിടെ? ഫിൽ ഖബർ, ഖബറിൽ വെച്ച്. സുമ്മ കല്ലാ സൗഫ താലമൂൻ, ഈ താലമൂൻ നിങ്ങൾ അറിയുമെന്നുള്ളത് ഇവിടെ, അത് പരലോകത്ത്. അപ്പൊ ഖബറിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പണി തക്കാസുർ അതിന്റെ വസ്തുത എന്ത് എന്നുള്ളത്. അതിനാലുണ്ടായ അശ്രദ്ധമാകൽ, അതിന്റെ അപകടം, അത് ഖബറിൽ വെച്ച് നിങ്ങൾ അറിയും. സുമ്മ പിന്നീട് കല്ലാ സൗഫ താലമൂൻ എന്നാണ് അതെവിടെ വെച്ച്? ആ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വിചാരണയുടെ വേദിയിൽ പരലോകത്തെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചറിയും എന്നുള്ളത്. അതാണ് ഒരു വജീഹായ നല്ല ഒരു പിന്നെ തഫ്സീർ. കേവലം ആശയം ശക്തിപ്പെടുത്തുക എന്നുള്ളതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കല്ലാ സൗഫ താലമൂൻ, സുമ്മ കല്ലാ സൗഫ താലമൂൻ രണ്ടു തവണ ആവർത്തിച്ച ആയത് കൊണ്ടുവന്നപ്പോൾ അതിലൊരു ഹിക്മത്തുണ്ട്, ഒരു പൊരുളുണ്ട്. ആ പൊരുൾ അലി റളിയല്ലാഹു തആല അനു പറഞ്ഞത് ഇപ്രകാരമാണ്, ഈ സൗഫ താലമൂൻ എന്നുള്ളത് എവിടെ വെച്ചറിയുന്നതാണ്? ഖബറിൽ വെച്ചറിയും. ഇവിടെ സുമ്മ കല്ലാ സൗഫ താലമൂൻ എന്ന എവിടെ വെച്ചറിയും? അത് പരലോകത്ത് വെച്ചറിയും. രണ്ട് വേദികളാണ് മരണാനന്തരം മനുഷ്യർക്കുള്ളത്, വിചാരണക്ക്. ഒന്ന് മനുഷ്യന്റെ ബർസഖാണ്, മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള കാലഘട്ടം. മറ്റൊന്ന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള കാലഘട്ടം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് വിചാരണയുടെ വേദിയായി ഇവിടെ അനുസ്മരിക്കുകയാണ്. കല്ലാ സൗഫ താലമൂൻ ഫിൽ ഖബർ, സുമ്മ കല്ലാ സൗഫ താലമൂൻ ഫിൽ മഹ്ഷർ, ഫിൽ മഹ്ഷർ. അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറയാണ് കല്ലാ. കല്ല എന്ന് പറഞ്ഞാൽ എന്താ? കല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഹക്കൻ എന്ന അർത്ഥം പറഞ്ഞാലും അതല്ല കല്ല എന്ന് പറഞ്ഞാൽ. ഇങ്ങോട്ട് നിങ്ങൾ പരസ്പരം പെരുമ നടിക്കണ്ട, നിങ്ങൾ പരസ്പരം പൊങ്ങച്ചം നടിച്ച് അല്ലെങ്കിൽ പെരുപ്പം കാണി നടിച്ച് നിങ്ങൾ അശ്രദ്ധമാകണ്ട. ലൗ താലമൂൻ യഖീൻ, ലൗ താലമൂൻ, എന്താ ലൗ താലമൂൻ? നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലൗ താലമൂൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇൽമുൽ യഖീൻ, ദേ ഇൽമുൽ യഖീൻ, യഖീനിന്റെ ഇൽമു എന്നാണ്, യഖീനിന്റെ ഇൽമു. ഇൽമു എന്നെന്താ? ഇൽമു എന്നാൽ അറിവാണ്. യഖീൻ എന്നാൽ ദൃഢമായ അറിവാണ്, ദൃഢമായ അറിവ്. ഇൽമു അറിവാണ്, യഖീനും അറിവാണ്, യഖീനും അറിവാണ്. ഇൽമും അറിവിന്, യഖീനും അറിവിന് പ്രയോഗിക്കുന്നതാണ്. പക്ഷേ യഖീനിൽ ആശയം കൂടുതലുണ്ട്. ഇത് അറിവാണെങ്കിൽ ഇത് ദൃഢമായ അറിവാണ്, ഉറച്ച അറിവാണ്. അപ്പൊ ഇതിൽ ആശയം കൂടുതലാണ്, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് യഖീനിനെ ഇൽമിലേക്ക് ഇളാഫത്ത് ചെയ്തത്. എന്തിന്? ഇതിൽ രണ്ടും ഒരേ ആശയത്തിലാണെങ്കിലും ഇതിൽ ആശയം കൂടുതലുണ്ട് എന്നുള്ളത് അറിയിക്കാൻ. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഒരു പദത്തെ മറ്റൊരു പദത്തോട് ഇബാഫത്ത് ചെയ്ത് ചേർത്ത് പറയും. അപ്പോ ലൗ താലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമുൽ യഖീൻ എന്താ? ദൃഢമായ അറിവ്. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. ലൗ എന്നുള്ളത് ഷർത്താണ്, അല്ലെ, എങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. ദൃഢ ജ്ഞാനം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എന്നാണ് അള്ളാഹു പറയുന്നത്. ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ്, എന്താ പെരുമ നടിച്ച് അശ്രദ്ധയിലായി പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല, പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. അപ്പൊ ഈ ലൗ താലമൂൻ എന്ന ഷർത്തിന്റെ ജവാബ് മഹദൂഫാണ്, ജവാബ് മഹദൂഫാണ്, അതവിടെ കളയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് ലൗ താലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ ജ്ഞാനം അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരിക്കലും തകാസുറിനാൽ പ്രജ്ഞാശൂന്യരായി അശ്രദ്ധരായി നിങ്ങൾ നിങ്ങളുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ പരലോകത്തെ നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين لترون അവിടെ ല എന്നുള്ളത് ലാമുൽ ഖസമാണ്, ലാമു തൗതിയലിൽ ഖസം എന്നാണ് ഈ ലാം അറിയിക്കുന്നതിന്റെ മുമ്പിൽ ഒരു വല്ലാഹി ഉണ്ട് എന്നുള്ളതാണ്. റഹ്മക്കല്ലാണ് വല്ലാഹി ലതറവുന്നൽ ജഹീം എന്നാണ്. എന്താ എന്താ ഇവിടെ സറാന്നെന്താ ആ നീ കാണുന്നതാണ് ഇവിടെ ലത്തറൗ എന്നാണ്. പിന്നെ തോക്കിയതിന് ന്യൂനം വന്ന് തറൗന, അതിലേക്കാണ് ഈ ന്യൂന് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോ ഫെയിലിന്റെ ന്യൂന് ഇവിടെ കളഞ്ഞിട്ട് തറൗന എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കാണുക തന്നെ ചെയ്യുന്നതാണ്, ഇത് തോക്കിയതിന്റെ ന്യൂനാണ്. നിങ്ങൾ കാണുക തന്നെ ചെയ്യുമെന്നാണ്, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അവിടെ ഈ ലാമ് വന്നപ്പോ വല്ലാഹി ലതറവുന്നാണ്, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ കാണുക തന്നെ ചെയ്യും, അതാണ് ലതറവുൻ, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ലാമ് വന്നപ്പോ ഈ വല്ലാഹി എന്നുള്ള കസം അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹി ലതറവുൻ, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ആരെ കാണും? അൽ ജഹീം, ജഹീം ജഹീം എന്നാണ് നരകാണ്, നരകം, നരകത്തിന്റെ ഒരു പേരാണ് ജഹീം. ജഹന്നം, ജഹീം, സഖർ എന്നൊക്കെ പറയുന്നത് പോലെ ജഹീം പേര്. ലതറവുൻ അൽ ജഹീം, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ജഹീമിനെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, സുമ്മ പിന്നെയും, ലതറവുന്നഹ, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ലതറവുന്നഹ എന്നുള്ളത് ജഹീം, ലതറവുന്നഹ, നിങ്ങൾ ആ ജഹീമിനെ കാണുക തന്നെ ചെയ്യും. വല്ലാഹി എവിടെ ഉണ്ട്, എന്തുകൊണ്ടാണ് വല്ലാഹിന്റെ എന്ന് പറഞ്ഞത്? ഈ ലാമ് ഇവിടെ ഉള്ളതുകൊണ്ട്. വല്ലാഹി ഇലത്തറവുന്ന, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഐനൽ യഖീൻ, എന്താ ഐനൽ യഖീൻ? ഐനൽ യഖീൻ എന്നാൽ യഖീനിന്റെ ഐനിനാൽ, യഖീനിന്റെ ഐൻ, ഐനാണ് കണ്ണ്, കണ്ണ്. യഖീൻ എന്ന് പറഞ്ഞാല് ദൃഢജ്ഞാനം. ഐനുൽ യഖീൻ, ഐനുൽ യഖീനിനാൽ നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആളുകളോട് പറയാണ് ലതറവുന്നൽ ജഹീം, ജഹീമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന്. ഈ ജഹീമിനെ കാണുന്നത് മുസ്ലിം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, മനസ്സിലെ മനുഷ്യരോട് പറയാണ്. അതായത് തക്കാസുർ, പരസ്പരം പെരുമയും പൊങ്ങച്ചവും പെരുപ്പവും നടിക്കുന്ന മനുഷ്യരെ പരലോകപ്പെട്ട അശ്രദ്ധാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ആ മനുഷ്യർ അവരോട് അള്ളാഹു പറയാണ്, നിങ്ങൾ ജഹീമിനെ കാണുന്നു, ജഹീമിനെ നിങ്ങൾ കാണും. ജഹീമിനെ കാണൽ എങ്ങനെയാണ്? അന്ത്യനാളിൽ അള്ളാഹു ജഹീമിനെ കൊണ്ടുവരും. അന്ത്യനാളിൽ അള്ളാഹു ജഹീമിനെ കൊണ്ടുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പിന്നെ ജഹന്നമിനെ കൊണ്ടുവരുന്നതാണ്. ആളുകൾ മഹ്ശറ മൻസബയിൽ നിൽക്കുമ്പോൾ ജഹന്നമിനെ കൊണ്ടുവരും. 70,000 സിമാമുകളിൽ, കയറുകളിലായിരിക്കും, കടിഞ്ഞാണുകളിലായിരിക്കും ജഹന്നം കൊണ്ടുവരപ്പെടുക. ഓരോ സിമാമിലും 70,000 മലക്കുകളായിരിക്കും ഈ ജഹന്നമിനെ വഹിക്കുക. അന്നേ ദിവസം ജഹന്നമിനെ കൊണ്ടുവരപ്പെടും എന്നാണ്. എന്നാ ദിവസം അള്ളാഹു സുബ്ഹാനഹു സൂറത്തു ഫജറിൽ പറഞ്ഞില്ലേ, ആ ദിവസം ജഹന്നം കൊണ്ടുവരപ്പെടുന്നതാണ്. ആ ജഹന്നമിനെ കൊണ്ടുവരുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച്. ജഹന്നമിനെ കൊണ്ടുവരുമ്പോൾ ജഹന്നമിന് സഫീർ ഉണ്ടായിരിക്കും, ചൂളം വിളി. അതേപോലെ തന്നെ ജഹന്നമിന് ഷഹീഖ് ഉണ്ടായിരിക്കും. ജഹന്നമിനൊരു തരം ശബ്ദം പുറപ്പെടുക്ക, അട്ടഹാസം. അപ്പോ ആ സന്ദർഭത്തെ അതാണ് ലതറവുന്നൽ ജഹീം, ജഹീമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അള്ളാഹുവാണ് സത്യം. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, പിന്നീട് നിങ്ങൾ ജഹന്നമിനെ കാണുക തന്നെ ചെയ്യും, യഖീനായ ഐനിനാൽ എന്നാണ്. യഖീനായ ഐനിനാൽ പണ്ഡിതന്മാർ ഈ പിന്നെ മറാത്തിബുൽ ഇൽമ്, ഇൽമിന്റെ അറിവിന്റെ മർത്തബകൾ മൂന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറാത്തിബുൽ ഇൽമ്, അറിവിന്റെ മർത്തബകൾ. ഒന്ന് ഇൽമുൽ യഖീനാണ്, മറ്റൊന്ന് ഐനുൽ യഖീനാണ്, പിന്നൊന്ന് ഹഖുൽ യഖീനാണ്. അറിവിന് മൂന്ന് മർത്തബകളാണ്, മൂന്ന് പദവികളാണ്. അറിവ് ഒരാൾ നേടുന്നതിന് മൂന്ന് മർത്തബകളാണ്, പദവികളാണ്. ഒന്ന് ഇൽമുൽ യഖീൻ, മറ്റൊന്ന് ഐനുൽ യഖീൻ, മറ്റൊന്ന് ഹഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ എങ്ങനെ കിട്ടുന്നറിയോ? ഇൽമുൽ യഖീൻ അത് ദലായിലുകൾ കൊണ്ടാണ്, തെളിവുകൾ കൊണ്ടാണ്. തെളിവുകൾ കൊണ്ട് ലഭിക്കുന്ന അറിവിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. ഐനുൽ യഖീൻ അത് മുഷാഹദത്ത് കൊണ്ടാണ്, ദർശിക്കുന്നത് കൊണ്ട്, കാണുന്നത് കൊണ്ട്, കണ്ണുകൊണ്ട് കണ്ട് നേടുന്ന അറിവിനാണ് എന്ന് പറയാം ഐനുൽ യഖീൻ എന്ന് പറയാം. ഹഖുൽ യഖീൻ മുഖാലത്ത കൊണ്ടാണ്. മുഖാലത്ത എന്ന് പറഞ്ഞാല് പിന്നെ അനുഭവിച്ച് ഇടപെട്ട്. ജഹന്നമിന്റെ വിഷയത്തിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു മജർണമെന്ന. നമുക്കൊക്കെ ഇൽമുൽ യഖീൻ ഉണ്ട്, ജഹന്നമിന്റെ വിഷയത്തിൽ നമുക്ക് ഇൽമുൽ യഖീൻ ഉണ്ട്. എന്തുകൊണ്ട്? നമുക്ക് തെളിവുകൾ എത്തിയിട്ട്, നമ്മളാരും നരകത്തെ കണ്ടിട്ടില്ല, തെളിവുകൾ നമുക്കുണ്ട്, ജഹന്നമുണ്ട് എന്നുള്ളതിനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇൽമുൽ യഖീൻ നമുക്കുണ്ട്. അന്ത്യനാളിൽ ജഹന്നമിനെ കൊണ്ടുവരുമ്പോൾ സുമ്മല തറവുന്നഹ ഐനൽ യഖീൻ, ഐനുൽ യഖീൻ കൊണ്ട് കാണുന്നതാണ്. അതെങ്ങനെ? ജഹന്നമിനെ മുഷാഹദത്തിലൂടെ കാണുകയാണ്. മുഷാഹദത്താണ് ജഹന്നമിനെ, മുഷാഹദത്താണ് കാണുകയാണ്. അപ്പൊ കണ്ടിട്ടുണ്ടാകുന്ന അറിവാണ് എന്ത്? ഐനുൽ യഖീൻ. സുമ്മല തറവുന്നഹ ഐനുൽ യഖീൻ. അവിശ്വാസികൾ നരകത്തിൽ കൂപ്പുകുത്തും, നരകത്തിൽ കൂപ്പുകുത്തും, ചെന്ന് പതിക്കും. അപ്പുണ്ടാകുന്ന അറിവെന്താ? അതാണ് ഹഖുൽ യഖീൻ, മുഖാലത്തയിലൂടെ. നമ്മളെ കാക്കട്ടെ, ഔദുബില്ല, മുഖാലത്തയിലൂടെ. ഇങ്ങനെ ഇൽമിന് മൂന്ന് മർത്തബകളുണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്. ഷെയ്ഖ് ഷെയ്ഖ് അഹമ്മദുൽ അമീൻ അഷ്ഷൻഖീതി അദ്വാഉൽ ബയാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ മർത്തബകളെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇൽമിന്റെ മർത്തബകൾ ഈ രീതിയിലാണ് അത്. പിന്നെ സംസം, സംസമിനെ കുറിച്ച് നമുക്കറിയാം. സംസം അതിന്റെ പിന്നെ വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, തെളിവുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇൽമുൽ യഖീൻ ഉണ്ട്. സംസം നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ഐനുൽ യഖീൻ, സംസം വെള്ളം അതിന്റെ കിണറ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഐനുൽ യഖീൻ നമുക്കുണ്ടാവും. സംസം കുടിച്ചാൽ നമ്മൾ നിർവൃതി അടയും, നമുക്ക് ആശ്വാസമാകും. അപ്പൊ നമുക്ക് ഹക്കുൽ യഖീൻ ഉണ്ടാകും. മനസ്സിലായല്ലേ? ഇങ്ങനെ ഇൽമിന് മൂന്ന് മർത്തബകളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൽ നഈം. സുമ്മ എന്നുണ്ടെങ്കിൽ ഇവിടെ കേവലം ഒരു ജുംലയെ മറ്റൊരു ജുംലയോട് ഘടിപ്പിക്കാനുള്ള ഒരു അത്ഫിന്റെ അദാത്ത് മാത്രം. സുമ്മ ലതുസ്അലുൻ എന്താ? നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ല വന്നതുകൊണ്ട് എന്ത് അർത്ഥം പറയണം? വല്ലാഹി ലതുസ്അലുൻ, വല്ലാഹി ലതുസ്അലുൻ, അല്ലാഹുവാണെ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ തുസ്അലുന്ന എന്നാണ്, തുസ്അലൂൻ നിങ്ങൾ ചോദിക്കപ്പെടും, അതിലേക്ക് നൂന് തൗക്കീൽ ചേർത്ത്. അപ്പോ ക്രിയയിലുള്ള വാവു നൂനും പോയി തുസ്അലുന്ന എന്ന് പറഞ്ഞു നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ, യൗമഇദിൻ അന്നേ ദിവസം, അന്നേ ദിവസം, യൗമഇൽ ആ ദിവസം. ഏത് ദിവസം? ഏത് ദിവസം? ആ ജഹീം കൊണ്ടുവരപ്പെടുന്ന, ജഹീമിനെ ഐനുൽ യഖീനിൽ ദർശിക്കുന്ന ആ ദിവസം. അതേതാ ദിവസം? അന്ത്യനാൾ, പരലോകം, വിചാരണയുടെ ദിവസം. ആ ആ ദിവസം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അനിൻ നഈം, എന്തിനെ കുറിച്ച്? ആ നഈമിനെ കുറിച്ച്, നഈമിനെ കുറിച്ച് ചോദിക്കപ്പെടും. നഈമിനെ കുറിച്ച് ആ ദിവസം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. നഈമിന്റെ വിഷയത്തിനാണ് എന്ത് മനുഷ്യന്മാര് തക്കാസുർ കാണിക്കുന്നത്? അള്ളാഹു സുബ്ഹാന തആല നൽകിയ നഈം, അതാണ് വലത്, അതാണ് മാല്, അതാണ് ജാഹ്, അതാണ് പിന്നെ സുൽത്താൻ, അധികാരം, അതാണ് ഇൽമ്, അറിവ്, ഇതൊക്കെ നഈമാണ്. അതിന്റെ പേരിലാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? തക്കാസുർ. പരസ്പരം പെരുമ നടിക്കുന്നു, പൊങ്ങച്ച നടിക്കുന്നു, അതേപോലെ തന്നെ പെരുപ്പം കാണിക്കുന്നു, എന്നിട്ടത് പരലോകത്തെ മറക്കാൻ മാത്രം അവരെ അശ്രദ്ധമാക്കുന്നു. ഇങ്ങനെയുള്ള നിങ്ങൾ പെരുമ കാണിക്കുന്ന, പൊങ്ങച്ച നടിക്കുന്നതായ നിയമത്ത് അനുഗ്രഹം, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. സൂറത്തില് നമുക്ക് കുറെ മസാലകളുണ്ട്. അപ്പോ ഈ ഈ ഒരു അവസാനം ഉണ്ടല്ലോ, സുമ്മല അലുന്നയോമ ഇതിൻ അനിൻ നഈം, അന്നേ ദിവസം നഈമിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുന്നതാണ്. എന്തിനാ അവസാനിപ്പിച്ചത് എന്നറിയ? ഇങ്ങനെ പരസ്പരം പിന്നെ പെരുപ്പം നടിക്കാനല്ല ന്യാമത്തുകൾ, പരസ്പരം പെരുപ്പം നടിക്കാനല്ല ന്യാമത്തുകൾ, ന്യാമത്തുകൾ കൊണ്ട് ന്യാമത്ത് നൽകി അള്ളാഹുവിന് നന്ദി കാണിക്കാനാണ് ന്യാമത്തുകൾ. പെരുപ്പം നടിക്കലിലൂടെ എന്ത് ചെയ്യും? നമ്മൾ അള്ളാഹുവിനെ തൊട്ട അശ്രദ്ധാകും, പരലോകത്ത് തൊട്ട അശ്രദ്ധാകും, നന്ദി കാണിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ന്യാമത്തുകളിൽ ഒരു പരലോകം ഉണ്ട്, വിചാരണ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ പാടില്ല. വിചാരണ ന്യാമത്തുകളുടെ വിഷയത്തിൽ ഉണ്ടാകും. പെരുപ്പം നടിക്കലും പൊങ്ങച്ച നടിക്കലൊക്കെ അത് ഈ വിചാരണയെ വിസ്മരിക്കാനേ ഉതകും, വിസ്മരിക്കാനേ ഉതകും. അതുകൊണ്ട് അത് മനുഷ്യന്മാർക്ക് പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നഈം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹത്തിന് പേരിട്ടത്. നഈം, നഈം നോഉമത്ത് എന്താ? നോഉമത്ത്, ഖുശൂനത്ത്, യുബൂസത്ത്, വരൾച്ച, പാരുഷ്യം എന്നതിൻ്റെയൊക്കെ എതിരാണ് നോമത്ത്, മൃദുലത, മൃദുലത, സൗമ്യത. അതിനാണ് നഈം എന്ന് പദം വന്നത്. അതുകൊണ്ട് തന്നെ നഈം എന്ന് പറഞ്ഞെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല, പിന്നെയോ മനുഷ്യന്മാർക്ക് ഗുണപ്രദമായതെല്ലാം എന്താണ്? നഈമാണ്. മനസ്സിലല്ലേ? മനുഷ്യർക്ക് പിന്നെ അനുഗ്രഹമായിട്ടുള്ള, എളുപ്പമായിട്ടുള്ള, സൗമ്യമായിട്ടുള്ള, മൃദുലമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതൊക്കെ ന്യാമത്താണ്, അതൊക്കെ ന്യാമത്താണ്. തണുത്ത വെള്ളം ന്യാമത്താണ്, കാരക്ക ന്യാമത്താണ്. പിന്നെ ചിലര് പറഞ്ഞത് പിന്നെ ദാഹിച്ചവന് ലഭിക്കുന്ന ശീതള പാനീയം വരെ ചോദ്യം ചെയ്യപ്പെടുന്ന ന്യാമത്താണ്, പരലോകത്ത് അൽമാ ഉൽ ബാരി ഇതുവരെ ചോദ്യം ചെയ്യപ്പെടുന്ന ന്യാമത്താണ് എന്ന് പറയപ്പെട്ടുണ്ട്. പിന്നെ ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ, മാലിക് ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന സഹാബിയുണ്ട്, മാലിക് ഇബ്നു അത്തൈഹാൻ, അദ്ദേഹത്തിന് വിളിപ്പേര് അബുൽ ഹൈസം എന്നാണ്. വളരെ പ്രഗത്ഭനായ മഹാനായ ഒരു സഹാബിയാണ് ഈ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ, മാലിക് ഇബ്നു തൈഹാൻ അദ്ദേഹത്തിന്റെ പേരതാണ് മാലിക്. ഇദ്ദേഹം അസ്അദ് ഇബ്നു സുറാറ, ആർക്കറിയാം ഈ അസ്അദ് ഇബ്നു സുറാറയൊക്കെ? ആരാ അസ്അദ് ഇബ്നു സുറാറ? അസ്അദ് ഇബ്നു സുറാറ പിന്നെ അൻസാരികളിൽ, മദീനക്കാരിൽ ആദ്യം ഇസ്ലാം ആശ്ലേഷിച്ച മഹാനാണ് അസ്അദ് ഇബ്നു സുറാറക്ക്. ഈ അസ്അദ് ഇബ്നു സുറാറയോടൊപ്പം ഇസ്ലാം ആശ്ലേഷിച്ച മഹാനാണ് മാലിക് ഇബ്നു തൈഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എട്ട് പേർ അഖബയിൽ വെച്ച്, മദീനക്കാർ എട്ട് പേർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അഖബയിൽ വെച്ച് ഉടമ്പടി ചെയ്തപ്പോൾ ആ എട്ട് പേരിൽ പ്രമുഖരായ രണ്ടാളാണെന്ന്, ഒന്ന് അസ്അദ് ഇബ്നു സുറാറയും മറ്റൊന്ന് മാലിക് ഇബ്നു തൈഹാനും. വളരെ പിന്നെ പ്രമുഖനായ സഹാബിയായിരുന്നു മാലിക് ഇബ്നു തൈഹാൻ. ഉസ്മാൻ ഇബ്നു മദ്ഊനും മുഹാജിർ, ഈ മാലിക് ഇബ്നു തൈഹാനും ഒന്നിച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കിടയിൽ സഹോദരി ഉണ്ടാക്കിയിട്ട് ഒന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഉമർ റസൂലുള്ളാഹിന്റെ ഖിലാഫത്തിലാണ് മാലിക് ഇബ്നു തൈഹാൻ മരണപ്പെടുന്നത്. ഈ മാലിക് ഇബ്നു തൈഹാൻ അദ്ദേഹം പിന്നെ പ്രത്യേകം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഒരു വിശപ്പോ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കപ്പുക, അദ്ദേഹത്തിന്റെ വീട്ടിലെ പോകും. കാരണം അദ്ദേഹം ഒരു പിന്നെ പിന്നെ സൽക്കാരപ്രിയനായിരുന്നു. മാത്രമല്ല അദ്ദേഹം പിന്നെ ആളുകളുടെ പട്ടിണിയും പരിവട്ടവും മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്, മാലിക് ഇബ്നു തൈഹാൻ എന്ന് പറയുന്ന അൻസാരിയായ സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വിശപ്പിന് രാത്രി വീട്ടിൽ നിന്നിറങ്ങി, അപ്പോ അബൂബക്കർ റളിയല്ലാഹുവിനെയും ഉമർ റളിയല്ലാഹുവിനെയും കണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസമയത്ത് അവരെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചു എന്താണെന്ന് പറഞ്ഞപ്പോൾ വിശപ്പ് കാരണത്താൽ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും എല്ലാവരും വിശപ്പ് കാരണത്താലാണ് ഇറങ്ങിയത്. അങ്ങനെ അവർ നേരെ പോയത് ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ്, അബുൽ ഹൈസം ഇബ്നു തൈഹാന്റെ വീട്ടിലേക്കാണ് പോയത്. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അപ്പോ പിന്നെ ചരിത്രം കുറച്ച് വിശാലാണ്. പിന്നെ ഏതായാലും അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ പറഞ്ഞ് അബുൽ ഹൈസം ഇബ്നു തൈഹാൻ സ്ഥലത്തിൽ അദ്ദേഹം ശുദ്ധജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ ഉമർ എന്നിവരെ അവര് വിളിച്ച് വീട്ടിൽ ഇരുത്തി, മനസ്സിലായില്ലേ? അങ്ങനെ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ വന്നു, അദ്ദേഹം ശുദ്ധ ജലവും അതേപോലെ തന്നെ റുതബുകാരക്കയും ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. പിന്നീട് അദ്ദേഹം ഭാര്യനോട് പറഞ്ഞു മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാൻ പറഞ്ഞ് അദ്ദേഹം ഒരാടിനെ അറുത്തിട്ട് ഭക്ഷണം പാകം ചെയ്ത് റെഡിയാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പിന്നെ ഈ സൽക്കാരം വിളമ്പി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ച്, അബൂബക്കർ ഉമറും ഭക്ഷണം കഴിച്ച്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറും കേൾക്കെ ഈ ആയത്തൊരു സുമ്മല തുസ്അലുന്ന യൗമയിദിൻ അനിൻ നഈം, വിശപ്പാണ് നിങ്ങളെ വീട്ടിൽ നിന്നിറക്കിയത്, ഇപ്പൊ നിങ്ങൾ വിശപ്പ് മാറി വിശപ്പിന് പരിഹാരമായിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുന്നത്. സുമ്മല തുസ്അലു നയൗമയിദിൻ അനിൻ നഈം, അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല അന്നേ ദിവസം നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലെ വിശപ്പുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഈ പിന്നെ ഭക്ഷണം, കാരക്ക വെള്ളം, ഈ പിന്നെ സൽക്കാരം, അതിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിചാരണയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലും വിചാരണയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വിചാരണയിൽ വിശ്വാസിയും അവിശ്വാസിയും ഉണ്ട്. അവിശ്വാസിക്ക് വിചാരണ അവന്റെ നന്ദി കേടിനായിരിക്കും. വിശ്വാസിയെ വിചാരണ ചെയ്യുമ്പോൾ വിശ്വാസി അനുഗ്രഹത്തിന് നന്ദി കാണിച്ചിട്ടുണ്ട് എങ്കിൽ അവനെ ആദരിക്കാനായിരിക്കും വിചാരണ. അപ്പൊ നമ്മൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടുണ്ട് എങ്കിൽ വിചാരണയിൽ രക്ഷയാണ്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചിട്ടില്ല എങ്കിലോ അവിശ്വാസിയെ പോലെ വിചാരണയിൽ നമ്മൾ പരാജിതരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നൗദുബില്ല. അതുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ ഏറെ കിട്ടിയ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തത്, റബ്ബി ഔസിഅനി അൻ അഷ്കുർ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ, റബ്ബേ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ നീ എനിക്ക് ഉദവിയേകണമേ, നീ എന്നെ സഹായിക്കണമേ എന്ന് ആര് പ്രാർത്ഥിച്ചത്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅദ്ദിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു എന്ത്, എല്ലാ നിസ്കാരത്തിനൊടുവിലും പ്രാർത്ഥിക്കാൻ. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ചിലർക്ക് പിന്നെ ചിലർ വിചാരിക്കണ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വപ്നത്തിലൂടെ എഴുന്നു വരുന്നതാണ്, അതിവിടെ സ്വീകാര്യമല്ല. കാരണം നമ്മൾക്ക് നബിമാരുടെ സ്വപ്നം മാത്രമേ വഹയുള്ളൂ അല്ലെ. നമ്മളൊക്കെ സ്വപ്നത്തിലൂടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കൂല. എന്നതൊക്കെ ഓരോരുത്തർക്ക് പിന്നെ എന്താ അർത്ഥമുള്ള ഇത്തരത്തിൽ മതങ്ങൾ? ഇനി ആരെങ്കിലും കണ്ണിൻ പീരിണ്ടെങ്കിൽ ഓരോട് ഞാൻ ചോദിക്കൂ. അപ്പൊ എല്ലാം ശ്രദ്ധിച്ചോളി. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅദിനെ പഠിപ്പിച്ചത്? നിസ്കാരത്തിന് അവസാനം പറയാന് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ദിക്ർ എടുക്കുവാൻ, നിനക്ക് ശുക്ർ അർപ്പിക്കുവാൻ, നല്ല നിലക്കുള്ള വിഭാഗത്തെ എടുക്കുവാൻ നീ എന്നെ സഹായിക്കണം. അപ്പോ അള്ളാഹുവിന്റെ നിയമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കണം. അപ്പൊ നമുക്ക് വിചാരണ നമ്മൾ ആദരിക്കാനായിരിക്കും. അതേസമയം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കേട് കാണിച്ചിട്ടുണ്ട് എങ്കിൽ, നന്ദി കാണിച്ചില്ല എങ്കിൽ, അവിശ്വാസികളെ പോലെ വിചാരണ നമുക്ക് അപകടമായിരിക്കും. അള്ളാഹു കാക്കട്ടെ, നൗദുബില്ല. അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. വിശക്കുന്ന സന്ദർഭത്തിൽ ആ വിശപ്പിന് പരിഹാരമായി പച്ചവെള്ളവും കാരക്കയും പിന്നെ ഒരു വിരുന്നും കിട്ടിയപ്പോൾ അതിൽ വിചാരണയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അനുഗ്രഹങ്ങൾ പല നിലക്ക് ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന നമ്മളൊക്കെ എത്രമാത്രം ഈ ഒരു വിചാരണയെ കുറിച്ച് ആലോചിക്കണം എന്താണ് അവിടെ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. ഇവിടെ പിന്നെ അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. മഖബറകൾ സന്ദർശിക്കുന്നത് വരേക്കും ഈ പിന്നെ പെരുപ്പം നടിക്കുക എന്നുള്ളത് നിങ്ങളെ പരലോകത്ത് തൊട്ട് അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതൊരു പ്രസ്താവനയാണ്, ഒരു പ്രസ്താവനയാണ്. അൽഹാക്കുമു തകാസുർ, തകാസുർ നിങ്ങൾ അശ്രദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ആ പ്രസ്താവന ഒരു ആജ്ഞ കൂടിയാണ്, കൽപ്പന കൂടിയാണ്. ആ പ്രസ്താവന ഒരു കൽപ്പന കൂടിയാണ്. എന്താ കൽപ്പന? അങ്ങനെ ഈ പിന്നെ പെരുപ്പം നടിച്ച് നമ്മൾ പരലോകത്ത് തൊട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അശ്രദ്ധമാകാൻ പാടുള്ളതല്ല എന്നുള്ളൊരു ആജ്ഞയിലുണ്ട്. മനസ്സിലല്ലേ? ഖലീഫ ഹാറൂർ റഷീദ് നല്ലൊരു കൊട്ടാരം ഉണ്ടാക്കി, നല്ല അമ്പരചുംബിയായ ഗംഭീരമായ കൊട്ടാരം. ഹാറൂർ റഷീദ് ഭയങ്കര പിന്നെ നിപുണനായ ഖലീഫ, സമ്പൽ സമൃദ്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ പ്രത്യേകത. ഖിലാഫത്തിന്റെ പ്രത്യേകത, ഒരു കാർമുകിൽ ആകാശത്തിൽ എവിടെ കണ്ടാലും പറയുമെന്നാണെന്ന്. നീ എവിടെ പോയി പെയ്താലും നിന്റെ വരുമാനം ഇവിടെ എത്തുന്നു. മനസ്സിലേ? അത്രമാത്രം ഇസ്ലാമിക രാഷ്ട്രം സമൃദ്ധമായ, സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടമായിരുന്നു ഹാറൂർ റഷീദിന്റെ കാലഘട്ടം. ഹാറൂർ റഷീദ് ഒരു കൊട്ടാരം ഉണ്ടാക്കി, നല്ല സുന്ദരമായ കൊട്ടാരം. ആ കൊട്ടാരത്തിന്റെ പിന്നെ പിന്നെ ഉദ്ഘാടന ചടങ്ങിൽ പലരും പങ്കെടുത്തു. മനസ്സിലല്ലേ? പണ്ഡിതന്മാർ പങ്കെടുത്തു, അതേപോലെ തന്നെ ഗസ്റ്റുകളൊക്കെ വന്നു. ഇമാം അബുൽ അസാഹിയ, അബുൽ അസാഹിയ അദ്ദേഹം ഇമാം അൽ അസാഫുറുമ, പിന്നെ അദ്ദേഹം കവിയാണ്, ഒരു വിരക്ത ജീവിതം നയിച്ചിരുന്ന ഒരു പണ്ഡിതനാണെന്ന് പറയാം. പണ്ഡിതനാണ്, ഇമാം എന്ന് പറയാൻ പറ്റില്ല, പണ്ഡിതനാണ്. അപ്പോ പിന്നെ അബുൽ അസാഹിയയോട് പിന്നെ ഹാറൂർ റഷീദ് ഈ കൊട്ടാരത്തെ വർണ്ണിക്കാൻ പറഞ്ഞു, കൊട്ടാരത്തെ വർണ്ണിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ അബുൽ അസാഹിയ ഒരു നാലു വരി കവിത ചൊല്ലി, നാലു വരി കവിത ചൊല്ലി. ആ കവിത ഇങ്ങനെയാണ്: ഇഷ്മ ബദാലക സാലിമൻ ഫി ദില്ലി ഷാഹികത്തിൽ ഖുസൂർ തജ്രി അലൈക മിനൽ തജ്രി അലൈക ബിമഷ്തഹൈത് مع الصباح ومع البكور وإذا النفوس تغررت بسفيد حشرجة الصدور هناك تعلم موقنا ما كنت إلا في غرور. ഇതാണ് കവിത. ഹാറൂർ റഷീദ് ആ കവിത കേട്ടിട്ട് ബോധം കെട്ടുന്നതാണ്. എന്താ കവിതയിലുള്ളത്? കവിത കൊട്ടാരത്തെ വർണ്ണിക്കാനാണ്. അപ്പൊ പറഞ്ഞു, ഇഷ്മ ബദാലക സാലിമൻ ഫീബല്ലി ഷാഹിഖത്തിൽ ഖുസൂർ, കൊട്ടാരത്തിന്റെ ഈ സമൃദ്ധിയിൽ സുരക്ഷിതനായി ധന്യനായിട്ട് ജീവിച്ചോളൂ രാജാവേദാണ്. ഇഷ്മ ബദാലക് തോന്നിയ രീതിയിൽ ഈ കൊട്ടാരത്തിന്റെ ഈ ശീതള ചായയിൽ സമൃദ്ധിയിൽ ഉഷാറായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറഞ്ഞു. ഇഷ്മ ബദാലക സാലിമൻ, സുരക്ഷിതനായി ജീവിക്കാൻ പറഞ്ഞു. തജിരി അലൈക മിനൽ ഉമൂർ മഅ സബാഹി വ മഅൽ ബുക്കൂർ, മാത്രമല്ല തജിരി അലൈക ബിമഷ്തഹി, നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈ കൊട്ടാരത്തിൽ വരും. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് ഇച്ഛിക്കുന്നത് അതെല്ലാം കൊട്ടാരത്തിൽ വരും. മഅ സബാഹി വ മഅൽ ബുക്കൂർ, പ്രഭാത പ്രദോഷങ്ങളിൽ, രാപ്പകൽ അല്ലെങ്കിൽ പ്രഭാത പ്രദോഷങ്ങളിലെല്ലാം നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം ഈ കൊട്ടാരത്തിൽ വരും. അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ അബുലാത്താഹിയ പറഞ്ഞു, وَإِذَا النُّفُوسُ تَغَرْغَرَتْ بِزَفِيرِ حَشْرَجَتِ الصُّدُورِ മരണാസന്നനായിട്ട് ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഗർഗറ പറയുന്ന ഒരു അവസരം വരും. ആ അവസരം വന്നാൽ ഹുനാക തഅലമു മൂഖിനൻ മാ കുൻത ഇല്ലാ ഫീ ഗുറൂർ, അപ്പ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ വഞ്ചനയുടെ ഒരു ലോകത്തായിരുന്നു എന്ന കാര്യം. ഞാൻ തീർച്ചയായും വഞ്ചനയുടെ ഒരു ലോകത്തായിരുന്നു എന്നത് അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അടിച്ചു പൊളിച്ചു വിളി എന്ന് പറഞ്ഞു. ഹാറൂർ റഷീദ് ഇത് സുന്ദരമായ അറബി ശൈലിയും സാഹിത്യവും അത് കേട്ട ഹാറൂർ റഷീദ് ബോധരഹിതനായി എന്നാണ്, ബോധരഹിതനായി എന്നാണ്. അപ്പോ ഈ പിന്നെ ഭൗതിക വിഭവങ്ങളും ലൗകിക സൗകര്യങ്ങളും ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഏത് രീതിയിൽ? അത് എത്രമാത്രം മികവുറ്റതായിട്ടുണ്ടെങ്കിലും നമ്മുടെ ശ്വാസം ചങ്കിൽ ഉണ്ടല്ലോ, തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു ടൈമുണ്ട്. ആ ടൈം എത്തിയിട്ടുണ്ടെങ്കിൽ ഈ പൊങ്ങച്ചം നടിക്കുന്ന വിഭവങ്ങളൊക്കെ ചതിയായിരുന്നു, വഞ്ചനയായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം നമ്മളോട് പറഞ്ഞത് അൽഹാക്കും തക്കാസുർ, തക്കാസുർ നിങ്ങൾ നിങ്ങളെ പ്രജ്ഞാശൂന്യരാക്കിയിരിക്കുന്നു, അങ്ങനെ പ്രജ്ഞാശൂന്യരാക്കണ്ട, ഇതൊക്കെ വഞ്ചനയുടെ വിഭവങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ ഹത്ത സുർത്തുമുൽ മക്കാബിർ എന്ന് പറഞ്ഞു, മക്കബറകൾ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് വരെ. ഈ ഹത്ത സുർത്തുമുൽ മക്കാബിർ കേട്ടപ്പോ ഒരു ആവാദി പറഞ്ഞു എന്നാണ്, വല്ലാഹി ലതുബഅസുൻ, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുന്നു, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു സുർത്തുമുൽ മക്കാബിർ എന്നുള്ളത് കേട്ടപ്പോ. അപ്പൊ അറാബിയോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇത് കേട്ടപ്പോ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞത്? അപ്പറഞ്ഞ അള്ളാഹു പറഞ്ഞത് സിയാറത്തുൽ മക്ബറയാണ്, സായിർ ഒരിക്കലും നിത്യവാസിയല്ല. സായിർ എന്ന ആരാണ്? വിസിറ്റ് ചെയ്യുന്നവനാണ്. സിയാറത്ത് വിസിറ്റ് ചെയ്യലാണ്. വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസിറ്റിക്ക് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ആറു മാസമാണ് ഇവിടെ മടങ്ങി പോണം. ഇതേപോലെ തന്നെ വിസിറ്റിംഗ് വിസ അതിന്റെ കാലാവധി മശ്വരാണ്, അത് കഴിഞ്ഞാൽ മടങ്ങി പോണം. അപ്പൊ മക്ബറകളിൽ സിയാറത്താണ്, സിയാറത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മടങ്ങണം. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഉറപ്പിച്ചോളിയും എന്ന് അറാബി ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു മസല, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് സിയാ നിങ്ങൾ മരിക്കണത് വരെ എന്നുള്ളത് അള്ളാഹു പറയാതെ മക്ബറകൾ സിയാർത്ത് ചെയ്യുന്നത് വരെ എന്നാണ് പറഞ്ഞത്. മക്ബറകൾ സിയാർത്ത് ചെയ്യുന്നത് വരെ എന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പൊ മക്ബറകളെ സിയാർത്ത് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്, സിയാർത്ത് ചെയ്യുക എന്നുള്ളൊരു വിഷയം ഉണ്ട്, ഇസ്ലാമിലുണ്ട്. ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് സിയാർത്തുൽ ഖുബൂറുമായി ബന്ധപ്പെട്ട് തഫ്സീറുകളിൽ ചില കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, സിയാർത്തുൽ ഖുബൂർ എന്നുള്ളതുണ്ട്, അത് ഈ ആയത്തും അറിയിക്കുന്നുണ്ട്, ഹദീസുകളും അറിയിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പൂർവികരും ഖബറുകൾ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഫർ ചെയ്തിട്ടില്ല, സഫർ ചെയ്തിട്ടില്ല. സഫർ എന്നെന്താ? യാത്ര. ഒരു തെളിവും കാണാൻ സാധിക്കൂല സിയാർത്തുൽ ഖുബൂറിന് വേണ്ടിയിട്ട് ഒരു സഫർ പോയത്. അതുകൊണ്ട് തന്നെ സഫർ ചെയ്തിട്ടുള്ള ഒരു സിയാർത്തുൽ ഖുബൂർ ഇല്ല, അതിനു വേണ്ടിയിട്ടൊരു സഫറില്ല, സിയാർത്തുൽ ഖുബൂറിന് വേണ്ടിയിട്ട് ഒരു സഫറില്ല, അതില്ല. കാരണം അതിന് പൂർവികരുന്ന മാതൃകയല്ല. അനുബന്ധമായിട്ടുള്ളൊരു മസല, സിയാർത്തുൽ ഖുബൂർ ഉണ്ട് എന്ന് പറയുമ്പോ അത് പുരുഷന്മാർക്ക് മാത്രമാണോ സ്ത്രീകൾക്ക് പാടുണ്ടോ? സ്ത്രീക്കും പുരുഷനും ഒന്നിച്ചാണ്? അങ്ങനെയാണ്. സിയാർത്തുൽ ഖുബൂർ അത് ഇവിടെ ഹത്താ സുർത്തുമുൽ മക്കാബിർ പറഞ്ഞെങ്കിൽ അതിൽ ആണും ഉണ്ട് പെണ്ണും ഉണ്ട് ഇല്ലേ? സിയാർത്തുൽ ഖുബൂർ ആണുങ്ങൾക്ക് മാത്രമാണ്, അത് പെണ്ണിനും കൂടി ഉണ്ട്? ആണിനൊറ്റക്കുള്ളൂ. ചിലർ വരേണ്ടത് ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. ഇപ്പൊ അതെന്താണ്? വോട്ടിനിടണോ? എന്നിട്ട് പിന്നെ അങ്ങനെ തീരുമാനിക്കണം. നമ്മളെ ജനാധിപത്യത്തിന്റെ അൽഹാക്കും നന്നാലും മുടക്കറല്ലേ, അപ്പൊ ആണുങ്ങൾക്ക് മാത്രമുള്ള ആയത്. അന്നിസാ ഷഖായിഖുർ റിജാൽ, മനസ്സിലായ? പിന്നെ ആണിനും പെണ്ണിനും ഒക്കെ ഖബർ സിയാറത്ത് ഇസ്ലാമിൽ ഹറാമായിരുന്നു, വിലക്കപ്പെട്ടതായിരുന്നു. ആണിനും പെണ്ണിനും ഒക്കെ ഇസ്ലാമിൽ എന്താണ്? ഖബർ സിയാറത്ത് നിഷിദ്ധമായിരുന്നു. കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്നതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ നഹിയ ആർക്കൊക്കെ ഉള്ളതാണ്? നഹിയ ആണിനും പെണ്ണിനും ഒരുപോലെയാണ്, റജുലും അതേപോലെ തന്നെ നിസാവും. ആണിനും പെണ്ണിനും ഒരുപോലെ ഖബർ സിയാറത്ത് ഇസ്ലാമിൽ നിഷിദ്ധമായിരുന്നു. കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, സുദീർഘമായ ഒരു കാലഘട്ടം, നുബുവത്തിന്റെ ഒരു നീണ്ട കാലഘട്ടം ആണിനും പെണ്ണിനും ഖബർ സിയാറത്ത് വിരോധിക്കപ്പെട്ടിരുന്നു. ആണിനും പെണ്ണിനും വിരോധിക്കപ്പെട്ടു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുവദിച്ചു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുവദിച്ചു. അല ഫസൂറുഹ, അല അറിയുക, ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബറുകൾ സന്ദർശിച്ചുകൊള്ളുക, ഇനി നിങ്ങൾ സന്ദർശിച്ചുകൊള്ളുക. ഈ അനുവാദം ആർക്ക് ആർക്ക നിങ്ങൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞാല്? ആണിനെ എന്ന് പറഞ്ഞില്ല, നിങ്ങൾ സന്ദർശിക്കുക എന്ന് പറഞ്ഞത്. ആണിനും പെണ്ണിനും ഒരുപോലെ ആയിരുന്നു വിരോധം. പിന്നെ അനുവദിച്ചപ്പോ സുറൂഹ എന്നാണ്, നിങ്ങൾ സന്ദർശിക്കുക. അനുവാദം ആരംഭിച്ചിട്ടുണ്ട്. ഇളവ് റുഖ്സ ആണിനും പെണ്ണിനും ഒരുപോലെയാണ്, ഇളവ് ആണിനും പെണ്ണിനും ഒരുപോലെയാണ്, ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. പക്ഷേ നസ്രാസലമാത്തങ്ങൾ ആണിനും പെണ്ണിനും ഒരുപോലെ വിരോധിച്ചു. ഇളവ് വന്നപ്പോൾ അത് ആണിന് മാത്രമാണ്, പെണ്ണിനില്ല എന്ന് ചിലര് പറയുന്നുണ്ട്, ചിലര് പറയുന്നുണ്ട്. അതിനവർ കാരണം പറയുന്നത് ചില ഹദീസുകളാണ്, ചില ഹദീസുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഅനല്ലാഹു സുവാറാത്തിൽ ഖുബൂർ, ലഅനല്ലാഹു സായിറാത്തിൽ ഖുബൂർ, ഇങ്ങനെ രണ്ട് ഹദീസുകളുണ്ട്. ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹു ശപിക്കട്ടെ എന്നാണ്. ലഅനല്ലാഹു സുവാറാത്തിൽ ഖുബൂർ എന്നാണ്, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകൾ. അവിടെ സുവാറാത്ത് എന്നാണ് പ്രയോഗം. സുവാറാത്ത് സുവാറാത്ത് എന്ന് പറഞ്ഞെങ്കിൽ അത് സീഗത്തുൽ മുബാലഗയാണ്, അമിതോക്തി പ്രയോഗമാണ്, അമിത അഗാധാർത്ഥ പ്രയോഗമാണ്. മനസ്സിലേ? അധികമായി സന്ദർശിക്കുന്ന എന്നാണ് അതിന്റെ ഖബർ സന്ദർശനം. അത് അമിതമാക്കുന്ന സ്ത്രീകൾ എന്നുള്ളതാണ്. ഒന്നിൽ സായിറാത്ത് എന്നാണ്. പക്ഷെ സായിറാത്തും സുവാറാത്തും വന്നപ്പോ ഈ അമിതമായിട്ടുള്ള ഖബർ സന്ദർശനത്തിന്റെ സ്ത്രീകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഹദീസുകൾ മുന്നിൽ വെച്ചാണ് പണ്ഡിതന്മാരിൽ, പ്രത്യേകിച്ച് ഇവിടെയുള്ള പണ്ഡിതന്മാർ ഹംബലി ഫുഖഹാക്കൾ വിശിഷ്യ, അവർ പറഞ്ഞത് ആണിന് മാത്രമേ ഇളവുള്ളൂ ഖബർ സിയാറത്ത് ചെയ്യാൻ, പെണ്ണിന് അത് വിരോധിക്കപ്പെട്ടതാണ്, പെണ്ണിന് അത് വിരോധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ് എന്നതാണ് ഒരു വിഭാഗം ഫുഖഹാക്കളുടെ പക്ഷം. എന്നാൽ മറുവിഭാഗം പണ്ഡിതന്മാർ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്ന പോലെ ഖബർ സിയാറത്തിൽ ഇളവുണ്ട്, ഖബർ സിയാറത്ത് ചെയ്യാം എന്ന അഭിപ്രായക്കാരൻ. അവർക്കതിന് ഉപോത്ബലകമായ തെളിവുണ്ട്, ഉപോത്ബലകമായ തെളിവുകളുണ്ട്, ബലപ്പെട്ട തെളിവുകളുണ്ട്. ഒന്ന്, ആയിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, റസൂലെ ഖബറുകൾ ഞാൻ സന്ദർശിച്ചാൽ എന്താണ് ദുആ ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ദുആ ചെയ്യേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഖബർ സിയാറത്തിനുള്ള ദുആ പഠിപ്പിച്ചു. അസ്സലാമു അലൈക്കും ദാര ഖൗമിൽ മുഅ്മിനീൻ ഇന്ന ഇൻഷാഅല്ലാഹു ബികും ലലാഹിഖൂൻ എന്ന് തുടങ്ങുന്ന ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചു. സ്ത്രീക്ക് ഖബർ സിയാറത്ത് നിഷിദ്ധമായിരുന്നുവെങ്കിൽ റസൂലുള്ള ദുആ പഠിപ്പിക്കല്ലേ ചെയ്യാം? പിന്നെയോ, നിനക്ക് നിഷിദ്ധമാണ് അത് പാടില്ല എന്നുള്ളത് പഠിപ്പിക്കുക ചെയ്യാം. റസൂലുള്ള ചെയ്തിട്ടില്ല, ദുആ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊന്ന്. രണ്ട്, ഒരു സ്ത്രീ ഒരു ഖബറിനരികിൽ ഇരുന്ന് കരയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഒരു ഖബറിനരികിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ്, അവർ കരയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് കരയുന്നത് വിരോധിച്ചു, ക്ഷമിക്കാൻ ആവശ്യപ്പെട്ട്. അപ്പൊ ആ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിർത്ത് സംസാരിച്ചു. അതായത് അവർക്ക് ഏറ്റ മുസീബത്ത് പ്രവാചകൻ ഏറ്റില്ലല്ലോ എന്ന രീതിയിൽ പ്രതികരിച്ചു. പിന്നീടാണ് ആ സ്ത്രീ അറിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ കയർത്ത് സംസാരിച്ചത് എന്നുള്ളത്. തിരുനബിയോട് അവർ ക്ഷമാപണം നടത്തി വന്നിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത് ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊല, ഒരു ട്രാജഡി ഉണ്ടാകുമ്പോൾ, ഒരു മുസീബത്ത് ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രഥമ ഘട്ടത്തിലാണ് ക്ഷമ അനിവാര്യമായിട്ടുണ്ടാകേണ്ടത് എന്നുള്ളത് അവരെ പഠിപ്പിച്ചു. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഖബർ സിയാറത്ത് ചെയ്തതിനെ എതിർത്തിട്ടില്ല. പിന്നെയോ, അവർ കരഞ്ഞതിനെയാണ്, അക്ഷമ പ്രകടിപ്പിച്ചതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ട്രീറ്റ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ആ സംഭവം സ്ത്രീക്ക് ഖബർ സിയാറത്ത് അനുവദനീയമാണ് എന്നുള്ളതിന് തെളിവാണ്. പിന്നെ മറ്റൊരു തെളിവ് പണ്ഡിതന്മാർ പറയുന്നത് ഖബർ സിയാറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് വിരോധിച്ചു, ശരിയാണ്, പിന്നെ അനുവദിച്ചു. എന്തിനാണ് അനുവദിച്ചത്? എന്തിനാണ് വിധിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല ഫസൂറുഹ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക. ഫഇന്നഹ തുദക്കിറുൽ മൗത്ത്, കാരണം ഖബർ സിയാർത്ത് നിങ്ങളെ മരണത്തെ ഓർമ്മിപ്പിക്കും, മരണത്തെ ഓർമ്മിപ്പിക്കും. വേറെ റിവായത്തിൽ തുദക്കിറുൽ ആഖിറ, പരലോകത്തെ ഓർമ്മിപ്പിക്കും. തുദ്മിയുൽ ഐൻ, കണ്ണിനെ കരയിപ്പിക്കും. വതലീനുൽ ഖൽബ് അല്ലെങ്കിൽ തുലീനുൽ ഖൽബ്, ഹൃദയത്തെ ലോലമാക്കും. തുരീഖുൽ ഖൽബ്, തുരീഖുൽ ഖൽബ്, ഹൃദയത്തെ ലോലമാക്കും. അപ്പൊ കണ്ണിനെ കരയിപ്പിക്കും, ഹൃദയത്തെ ലോലമാക്കും, മരണത്തെ ഓർമ്മിപ്പിക്കും, പരലോകത്തെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് പുരുഷന്മാർക്ക് മാത്രം വേണ്ട സംഗതിയാ? ഈ പറയപ്പെട്ട സംഗതി ഉണ്ടല്ലോ, കണ്ണ് കരയലും. പെണ്ണ് കരയാൻ പറഞ്ഞെങ്കിൽ സ്ത്രീകൾക്ക് കരച്ചിലിൽ വേക്കലൊന്നും ആവില്ല, അത് വേറെ വിഷയം. പക്ഷെ ഏത് കരച്ചിലാ വേണ്ടത്? ഇമാം അനുറുഷാബി അപ്പൊക്കെ ഈ ഷുറൈഹിനെ ഖാദിന്റെ അടുത്ത് ഇരിക്കാണ്. അപ്പൊ ഖാദി, ഷുറൈഹ് ഖാദി ഭയങ്കര നിപുണനും അഗ്രഗണ്യനാണ് ജഡ്ജ്മെന്റിൽ. അപ്പൊ ഖാദി ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ജഡ്ജിക്ക് ഇത് കുറെ അറിയാലോ. അപ്പോ വല്ലാതെ കരഞ്ഞു വരുന്നുണ്ടപ്പോ ഷാബി, അദ്ദേഹം ലോല ഹൃദയനാണ്. ഈ പെണ്ണ് കരഞ്ഞു വരുന്നുണ്ടപ്പോ കാളിനോട് പറഞ്ഞ്, കാളി ഒന്ന് ശ്രദ്ധിക്കുക, പെണ്ണിനെ ഭയങ്കര കരഞ്ഞിട്ട് വരും, അതൊരു ആക്രമിക്കപ്പെട്ട മർദ്ദിതയാണെന്ന് തോന്നണ്, വേഗം അതിന്റെ പ്രശ്നം തീർക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ഇമാം ഷുറൈഹ് പറഞ്ഞു, ഞാന് കരച്ചിൽ നോക്കണ്ട, യൂസുഫ് നബിന്റെ സഹോദരങ്ങള് ഇഷാ സമയത്ത് സന്ധ്യാവേളയിൽ വാപ്പാന്റെ അടുത്തേക്ക് വന്നതും കരഞ്ഞുകൊണ്ടാണ്, പാപ്പാന്റെ അടുത്ത് വന്നതും കരഞ്ഞുകൊണ്ടാണ്. പക്ഷെ അവര് കരഞ്ഞ എന്തിനാ? കള്ളക്കരച്ചിലാണ്. അപ്പൊ അങ്ങനെ കുറെ കരച്ചിലുണ്ടാകുമോ നോക്കണ്ട എന്ന് പറഞ്ഞു എന്നാണ് ആ പെണ്ണിന്റെ വിഷയത്തില്. സ്ത്രീകൾ കരയും, പക്ഷെ കരച്ചിൽ ഏത് വിഷയത്തിൽ വേണം? ആ പരലോകത്തെ ഓർത്ത്, മരണത്തെ ഓർത്ത്, ഖബർ കണ്ടിട്ടുള്ള കരച്ചിൽ വേണം. അപ്പോ പിന്നെ ഇവിടെ പരലോകത്തെ ഓർക്കുക, മരണത്തെ ഓർക്കുക, കണ്ണ് കരയുക, കൽബ് ലോലമാകുക എന്നുള്ളത് ഖബർ സിയാറത്തിലൂടെ ഉണ്ടാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അതാർക്കും വേണം? സ്ത്രീകൾക്ക് വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാ മാശറൻ നിസാ തസദ്ദഖ്ന വലൗ കാന മിൻ ഹിലിയകുൻ ഫഇന്നി റായിതുകുൻ അക്സറ അഹ്ലിൻ നാർ എന്നാണ്. സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ ആഭരണങ്ങൾ ഊരി സദക്ക ചെയ്തെങ്കിലും നിങ്ങൾ നരകത്തിൽ നിങ്ങളെ സംരക്ഷിച്ചോളി, ഞാൻ നരകത്തിൽ കൂടുതൽ കണ്ടത് നിങ്ങളെയാണെന്ന്. അപ്പൊ പരലോകത്തെ ഓർത്ത് നരകത്തിൽ നിന്ന് രക്ഷ നേടേണ്ടത് കൂടുതൽ ആണെന്ന് എണ്ണം. അതേപോലെ വിഷയത്തിൽ കൂടുതൽ പെണ്ണും ശ്രദ്ധിക്കണം. അപ്പോ ഖബർ സിയാറത്തിന് ഇങ്ങനെ ഒരു ധർമ്മമുണ്ട് എങ്കിൽ ആ ധർമ്മത്തിൽ ആര് കൂടുതൽ പങ്കാളിയാകേണ്ടത്? സ്ത്രീകളും വേണ്ടതുണ്ട്. അപ്പോ പിന്നെ സ്ത്രീകൾ ഈ ഒരു ലക്ഷ്യത്തിന് ഖബർ സന്ദർശിക്കുകയാണ് എങ്കിൽ അത് ദീനാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞതായ തെളിവ്. സ്ത്രീകൾക്ക് ഖബറുകൾ സന്ദർശിക്കാൻ അനുവദനീയമാണ് എന്നുള്ളതിനുള്ള മറ്റൊരു തെളിവ് പറഞ്ഞത് പണ്ഡിതന്മാർ ഈ ഒരു ഭാഗമാണ്. അപ്പൊ ഈ ഹദീസുകൾക്ക് എന്ത് മറുപടി പറയും? അല്ലാഹു സുവാറത്തിൽ കുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകൾ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അപ്പോ ആ ഹദീസുകൾ അതിന്റെ മറുപടി എന്താണ്? അവിടെ അതിന് അനുവദിച്ച പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി, സുവാറാത്തുൽ കുബൂറിനെയാണ് ശപിച്ചത്. സുവാറാത്ത് പറഞ്ഞാല് ഈ അധികമായിട്ടുള്ള ഖബർ സന്ദർശനം, അത് ജാഹിലിയത്തിന്റെ സന്ദർശനമാണ്. എപ്പോഴൊരു പെണ്ണിങ്ങനെ ഖബർസ്ഥാനിക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്തിനാ? അത് ആരുടെ സ്വഭാവ? അതവിടെ പോയിട്ട് അലമുറയിടാനും അക്ഷമ പ്രകടിപ്പിച്ച് കരയാനും, മനസ്സിലായി, വേവത് പൂണ്ട് കരയാനും, എന്റെ പിന്നെ ബന്ധുവിന്റെ ഖബറാണ്, എന്റെ ഭർത്താവിന്റെ ഖബറാണ്, അല്ലെങ്കിൽ ആണ് നമുക്ക് അക്ഷമ പ്രകടിപ്പിക്കാനാണ് എന്ത് ചെയ്യണത്? ഈ പരിപാടി മനസ്സിലായി. ജാഹിലിയത്തിലെ സിയാറത്തിന്റെ പ്രത്യേകതയാണിത്, ഈ അധികരിച്ചുള്ളതായ ഖബർ സിയാറത്ത്. അത് പരലോകബോധം ഉണ്ടാക്കാനല്ല, മനസ്സിലല്ലേ, മരണചിന്ത ഉണ്ടാക്കാനല്ല. പിന്നെയോ അത് പിന്നെ ജാഹിലിയത്തിനെ പിന്നെ കൊണ്ടുവരാനാണ് അത്തരം സ്ത്രീകളെയാണ് ഇവിടെ ശപിച്ചിട്ടുള്ളത്, അത്തരം സ്ത്രീകളെയാണ് ഇവിടെ ശപിച്ചിട്ടുള്ളത് എന്നാണ് അനുവദിച്ചതായ പണ്ഡിതന്മാര് പറഞ്ഞത്. ഏതായാലും പിന്നെ സിയാറത്തുൽ ഖുബൂർ, അത് ഇസ്ലാമിൽ ആദ്യകാലത്ത് വിരോധിക്കപ്പെട്ടു, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അനുവദിച്ചു. അനുവദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണിനും പെണ്ണിനും ഒരുപോലെയാണ് അതിൽ റുഖ്സ നൽകിയിട്ടുള്ളത്. സ്ത്രീകൾക്കും ഖബർ സിയാറത്ത് അനുവദനീയമാണ് എന്നുള്ളതാണ് തെളിവുകൾ അറിയിക്കുന്നത്. മനസ്സിലായോ? ഇതാണെങ്കിൽ ഒരു മസലയായിട്ട് അനുബന്ധമായിട്ട് ഉണർത്താനുള്ളത്. അൽഹാകുമു തകാഫുർ ഹത്താ സുർതുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين ലതറൗന്നൽ ജഹീമ സുമ്മ ലതറൗന്നഹ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിന്ന ഫി ശൈ ദൻസ്കാലണ്ട തകാസുർ. അത് പരലോകത്തെ മറന്നുകൊണ്ടും കേവല ഭൗതികത മാത്രം ലാക്കാക്കിയിട്ടുവാണെങ്കിൽ അതൊക്കെ ഈ ഗണത്തിൽപ്പെടും. അങ്ങനെയാണ് എങ്കിൽ എനിക്കന്നതിന് അതിനറിയില്ല, പക്ഷെ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ പരലോകത്തെ മറന്നുകൊണ്ടുള്ള ലൗകികമായ കേവല ഭൗതിക നേട്ടങ്ങളിൽ കണ്ണു നട്ടുകൊണ്ടുള്ളതായ ഈ പെരുമ കാണിക്കൽ, പെരുപ്പം നടിക്കൽ, അതാണ് ഇവിടെ വിരോധിച്ചിട്ടുള്ളത്. വിരോധിക്കപ്പെട്ട സംഗതിയും അള്ളാഹു ശപിച്ചൊരു ഏർപ്പാട് കഴിഞ്ഞെങ്കിൽ മറർത്തിയല്ല, ആണ് മറർത്തിയില്ലെങ്കിൽ അവിടുന്ന് ഓടണം എന്നാ പറയാം. പക്ഷെ അവിടെ നിന്ന് അവിടെ അവർക്ക് വേണ്ടിട്ട് സലാം അറിയുക, ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ റസൂൽ തങ്ങളുടെ ആയിഷമ്മ ചോദിക്കുന്നത് ഖബറിന് നടന്നു പോകുകയാണെങ്കിൽ എന്നല്ല, ഇനി ഞാൻ ഖബർ സിയാർത്ത് ചെയ്യുകയാണെങ്കിൽ എന്ത് പറയണമെന്നാണ് ആയിഷ അള്ളാന്റെ ചോദ്യം. അപ്പോഴാണ് റസൂൽ സലാഹുസ്ലമ തങ്ങൾ പ്രതികരിക്കുന്നത്, മനസ്സിലായേ? പിന്നെ തഖീറുൽ ബയാൻ അൻ വഖ്തിൽ ഹാജ ലാ യജൂസ് എന്നാണ്. അതായത് പിന്നെ ആവശ്യ സന്ദർഭത്തെ തൊട്ട് ബയാനിനെ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അവിടെ സിയാർത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ റസൂൽ സലാഹുസ്ലമ തങ്ങൾ സിയാർത്ത് പാടില്ലാത്തതാണ് എങ്കിൽ അത് അപ്പൊ റസൂൽ പറയണം, അത് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ആ ബയാനും പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. അതൊരു പുതിയ ഒരു തത്വമാണ്, അത് ഷറഈൽ ഒരു കായികയാണ്, തത്വമാണ്. തഖീറുൽ ബയാൻ അൻ വഖ്തിൽ ഹാജ ലാ യജൂസ്, ഹാജത്തിന്റെ വേളയിൽ നിന്ന് ബയാൻ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല, അതപ്പൊ തന്നെ വിവരിക്കണം. ഇല്ലല്ല, ഉഹുദ് കുറച്ചു ദൂരമൊന്നുമില്ല, ഉഹുദ് അവിടെ അടുത്താണ്. മദീനയിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം ഉഹുദിലേക്കുള്ളൂ, 5 കിലോമീറ്റർ ദൂരം എന്നേ ഉള്ളൂ. ഇല്ല, സഫർ വേറെ. ഉഹുദ് മസ്ജിദ് നബവിയിൽ നിന്ന് ഉഹുദിലേക്ക് ഒരിക്കലും സഫർ ഉണ്ടാവില്ല. ലാ ഉർഫൻ വലാ ശറൻ, മതത്തിലും അത് സഫറല്ല, പിന്നെ നാട്ട് പതിവിലും അത് എന്തല്ല, അത് സഫറല്ല. മനസ്സിലായോ? നാട്ടു പതിവിൽ നടന്നെങ്കിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടുന്ന് ഖബറിലേക്ക് എത്ര ദൂരമുണ്ട്, ഇവിടുന്ന് അൽ ഖബറിലേക്ക് എത്ര ദൂരമുണ്ട്, 30 കിലോമീറ്റർ അല്ലേ. ഇവിടുന്ന് ഒരാൾ ഖബറിലേക്ക് പോയാൽ സഫർ എന്ന് പറയില്ല. പക്ഷെ ഖബറിൽ നിന്ന് ഒരാൾ ബഹ്റൈൻ പോയിട്ടുണ്ടെങ്കിൽ ബഹ്റൈൻക്ക് എത്ര ദൂരമുണ്ട്, ഖബർ അൽ ഖബറിന് ബഹ്റൈൻക്ക് എത്ര ദൂരമുണ്ട്, 25-30 അല്ലെ, അത് സഫറാണ്. ഖുബറിൽ നിന്ന് ഒരാൾ സഫറിലേക്ക് 30 കിലോ, അൽഖബറിൽ നിന്ന് ഒരാൾ ബഹ്റൈനിലേക്ക് 30 കിലോമീറ്റർ പോയാൽ അത് സഫറാണ്. ദമ്മാമിൽ നിന്ന് ഒരാൾ ഖുബറിലേക്ക് 30 കിലോമീറ്റർ പോയാൽ അത് സഫറല്ല. ഇത് ഷറഈ പറഞ്ഞതല്ല, ദീൻ പറഞ്ഞല്ല. പിന്നെ നമ്മളുടെ ഉറുഫ്, നമ്മളുടെ പതിവ് പറയണം, നാട്ടു സമ്പ്രദായം, നാട്ടു നടപ്പ് പറയണ കാര്യമാണ്. എന്തുകൊണ്ട് ഖുബറിൽ നിന്ന് ഒരാൾ പിന്നെ ബഹ്റൈനിലേക്ക് പോകുമ്പോൾ അയാളുടെ ഒരു യാത്രയാണ്. കാരണം യാത്രക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഒരുക്കി, പാസ്പോർട്ടൊക്കെ ഒരുക്കി, അയാൾ യാത്രയിൽ പിന്നെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ നാട്ടിലേക്ക് പോകുന്നതിനുള്ളതായ വിസയൊക്കെ ശരിയാക്കിയിട്ട് അങ്ങനെയാണ് പോണത്. അതുകൊണ്ടത് നാട്ടിൽ നടപ്രകാരം അത് യാത്രയാണ്. പക്ഷേ അതേസമയം പിന്നെ ഇവിടുന്ന 30-35 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവില്ല, അത് സഫറല്ല. ഇവിടുന്ന് നമ്മൾ സഫ്വയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 35 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അത് സഫറല്ല. മനസ്സിലായോ? അപ്പൊ അത്രയൊന്നും ദൂരമില്ലാത്ത ബഹ്റൈൻ പോയിട്ടുണ്ടെങ്കിൽ സഫറാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഉറുഫ് എന്ന് പറയുന്നത്. ഉറുഫിലും ഷെറയിലും മദീനയിൽ നിന്ന് ഒരാളെ ഹുദക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തല്ല, സഫറല്ല. സിയാറത്തിന് വേണ്ടിയുള്ള സഫർ അത് ഇസ്ലാമിലില്ല, അത് ഇസ്ലാമിൽ ഇല്ല. ഒരു സിയാറത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഫർ എന്ന നിലയ്ക്ക് പോകാൻ പാടുള്ളതല്ല, അതിന് തെളിവില്ല. നിസ്ലാസലമാങ്ങളോ സഹാബത്തോ അങ്ങനെ സഫർ പോയതിന് തെളിവില്ല. അഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ ബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.